വളരെ പ്രാർത്ഥനയോടും തികച്ചും ദൈവാശ്രയത്തോടും കൂടെ ഇന്ന് രാത്രിയിൽ നമുക്ക് ദൈവസന്നിധാനത്തെങ്കിലായിരിക്കാം. നമ്മുടെ കർത്താവ് ഇന്ന് രാത്രി നമ്മുടെ നടുവിൽ ആഗതനായിട്ടുണ്ട്. വിശ്വസിക്കുന്ന ദൈവമക്കളുടെ കണ്ണുകൾ ഉയർത്തി നോക്കിയാൽ തേജസ്സോടെ ഇന്ന് രാത്രി അവൻ നമ്മുടെ നടുവിൽ കൂടെ ഉലാവുന്ന കാഴ്ച നമുക്ക് കാണുവാൻ കഴിയും. അവന്റെ തിരുസാന്നിധ്യം ആത്മാവിൽ അനുഭവിച്ചറിയുന്ന ദൈവമക്കൾ അവന്റെ സാന്നിധ്യം അറിയുമ്പോഴൊക്കെ അവന് കൊടുക്കുന്ന നന്ദി പ്രകടനമാണ് ആരാധന. അകം തിളയ്ക്കുന്ന ഒരു ദൈവപൈതലിന് ദൈവസന്നിധിയിൽ വാ പൂട്ടിയിരിക്കാൻ കഴിയുകയില്ല. അവർ പ്രാപിച്ച ദൈവകൃപയോടെ സ്ഥലകാല പരിതസ്ഥിതികൾക്ക് അതീതമായി കർത്താവിനെ ആരാധിക്കും. ഈ ദിവസങ്ങളിൽ ഇവിടെ ഒരു ആത്മീയ യുദ്ധം നടക്കുകയാണ്. ഇത് മതത്തിനെതിരായിട്ടോ സംഘടനകൾക്കെതിരായിട്ടോ നടത്തുന്ന യുദ്ധമല്ല. യേശുവിന്റെ ചോര കൊണ്ട് കഴുകൽ പ്രാപിച്ച ദൈവമക്കൾ സാത്താനോടും അവന്റെ സംഘത്തോടും നടത്തുന്ന പോരാട്ടമാണ് സുവിശേഷ പ്രസംഗം. ഈ യുദ്ധം ഇന്ന് രാത്രി ഇവിടെ ജയിക്കണമെങ്കിൽ ആരാധന ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ ഇവിടെ ഉയരണം. ഏലിയാവിന്റെ യാഗപീഠത്തിന്റെ ഭംഗി കൊണ്ടല്ല, അവിടെ കീറിയടുക്കിയ ഇറച്ചി തുണ്ടുകളുടെ സൗന്ദര്യം നിമിത്തമല്ല, അവിടെ ഇറങ്ങിയ തീയുടെ മുൻപിലാണ് ബാലിന്റെ ശക്തികൾ മുഴങ്കാൽ മടക്കിയതെങ്കിൽ ഇന്ന് രാത്രി പ്രസംഗിക്കുന്ന ദൈവദാസന്റെ വാക്ചാതുര്യത്തിലല്ല, പ്രാർത്ഥിക്കുന്ന ദൈവമക്കളുടെ ഹൃദയത്തിന്റെ യാഗപീഠത്തിൽ സ്വർഗത്തിന്റെ തീ ഇറങ്ങാൻ ഏൽപ്പിച്ചു കൊടുത്താൽ ഇരുട്ടിന്റെ ശക്തികൾ ഇവിടെ മുട്ടുമടക്കുന്ന രാത്രിയായിരിക്കും. ദൈവപ്രവൃത്തി ഇവിടെ വെളിപ്പെടുന്ന രാത്രിയായിരിക്കും. അത്ഭുതങ്ങളുടെ ദൈവം മരിച്ചിട്ടില്ലെന്ന് ഈ ഗ്രൗണ്ടിൽ തെളിയിപ്പാൻ എൻ്റെ നാഥന്റെ കരം ഇന്ന് രാത്രി ഇവിടെ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. കരിമരുന്നിൽ തീ തൊടുമ്പോൾ പൊട്ടിത്തെറി ഉണ്ടാകുന്നത് പോലെ വിശ്വസിക്കുന്ന ചില ദൈവമക്കളുടെ ഹൃദയത്തിലേക്ക് ആത്മാവിന്റെ അഗ്നിയുടെ സ്പർശനം ഈ രാത്രി ഇവിടെ നടക്കുമ്പോൾ മറക്കാൻ കഴിയാത്ത വിടുതലുകളുടെ സ്ഫോടകാത്മകമായ അനുഭവത്തോടെ ഭവനങ്ങളിലേക്ക് മടങ്ങത്തക്ക വിധം നാഥന്റെ കരം ഈ രാത്രിയിലും നമ്മുടെ നടുവിൽ ദൈവപ്രവൃത്തിയായി വെളിപ്പെട്ടുകൊണ്ടിരിക്കുന്നു. ആ കത്തി തൊടാതെ ശസ്ത്രക്രിയ നടത്താൻ കഴിവുള്ളവന്റെ കരം ഇന്ന് രാത്രി ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. അവന്റെ തേജസ്സിന്റെ കരം ആത്മാവിൽ കാണുന്ന ദൈവത്തിന്റെ ജനം വിശ്വാസ കണ്ണുകളാൽ കാണട്ടെ. ഈ രാത്രി തികച്ചും പ്രാർത്ഥനയോടെ ഏകാഗ്രതയോടെ നമുക്ക് ദൈവസന്നിധിയിൽ പ്രാർത്ഥനയോടെ തിരുവെഴുത്തിലേക്ക് കടന്നു വരാം. വിശുദ്ധ തിരുവെഴുത്തിൽ നിന്നും രണ്ട് വേദഭാഗങ്ങൾ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവന്ന് പരിശുദ്ധാത്മാവ് എന്റെ ഹൃദയത്തിൽ പ്രകാശിപ്പിച്ച ഒരു സന്ദേശം നിങ്ങളുമായി പങ്കുവച്ച് എന്റെ വാക്കുകൾ ഉപസംഹരിപ്പാൻ ഞാൻ കർത്തൃകൃപയിൽ ആശ്രയിച്ച് ആഗ്രഹിക്കുന്നു. നിങ്ങളുടെ വിലപ്പെട്ട ചിന്തയെ വിശുദ്ധ തിരുവെഴുത്തിലേക്ക് ഞാൻ സഹർഷം സ്വാഗതം ചെയ്യുന്നു. ദാനിയേൽ പ്രവചനം 10:5-6 വാക്യങ്ങളും വെളിപ്പാട് പുസ്തകം 12:1 വാക്യവും ശബ്ദമുയർത്തി ശാന്തമായി ആരെങ്കിലും ഒരാൾ വായിച്ച് സഹായിക്കാം. ദാനിയേൽ പ്രവചനം 10:5-6 വാക്യം, വെളിപ്പാട് പുസ്തകം 12:1
തലമുക്കി നോക്കിയപ്പോൾ
ക്ഷണവസ്ത്രം
ധരിച്ചു അരയ്ക്ക് ഊഭാസ്തംഗം കൊണ്ടുള്ള കച്ച കെട്ടിയും
ഇരിക്കുന്ന ഒരു പുരുഷനെ കണ്ടു.
അവന്റെ ദേഹം
ഗോമേതകം പോലെയും
മുഖം
മിന്നൽ പ്രകാശം പോലെയും
കണ്ണ്
തീപ്പന്തം പോലെയും
ഭുജങ്ങളും കാലുകളും മിനുക്കിയ താമ്രത്തിന്റെ വർണ്ണം പോലെയും
അവന്റെ വാക്കുകളുടെ ശബ്ദം
ഒരു പുരുഷാരത്തിന്റെ ആരവം പോലെയും
ആയിരുന്നു. വെളിപ്പാട് പുസ്തകം 12:1 കൂടെ
സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ.
നമുക്കൊരു നിമിഷം തലകളെ വണക്കാം, നമ്മുടെ കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. എല്ലാ കണ്ണുകളും അടയട്ടെ കർത്തൃസന്നിധിയിൽ, എല്ലാ നാവുകളും ചലിച്ചുയരട്ടെ ദൈവസന്നിധിയിൽ. ഇന്ന് രാത്രിയിൽ മേഘത്തിൽ ഒരുവന്റെ സാന്നിധ്യം ഇവിടെ ഇറങ്ങി വന്നിട്ടുണ്ട്. കർത്താവിന്റെ കരം ഈ ഗ്രൗണ്ടിൽ ചില വ്യക്തികളെ തൊടുന്ന രാത്രിയാണ്. ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ അഭിഷിക്തമായി പ്രാർത്ഥിച്ചാട്ടെ. ആൾക്കൂട്ടത്തിന്റെ തിക്കിലും തിരക്കിലും നിരവധി ആളുകൾ യേശുവിനെ സ്പർശിച്ച് തോളോട് തോൾ ചേർന്ന് തോളുരുമ്മി നീങ്ങുമ്പോൾ വിശ്വാസത്തിന്റെ വിറയ്ക്കുന്ന കരം നീട്ടി രക്തസ്രാവ രോഗിയായ ഒരു സ്ത്രീ യേശുവിന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ തൊടിയിലേറ്റവന് മനസ്സിലായി, എന്നെ ഒരാൾ തൊട്ടെന്ന്.
തൊട്ടവൾക്ക് മനസ്സിലായി ഞാൻ ഒരാളെ തൊട്ടെന്ന്. ഈ രാത്രി യേശു ഇവിടെ എത്തിയിട്ടുണ്ട്. സാഹചര്യത്തിന്റെ സമ്മർദ്ദത്താൽ തൊടുന്ന സ്പർശനത്തെക്കാൾ ആവശ്യഭാരത്തിന്റെ കരം നീട്ടി തൊടുന്ന വ്യക്തിയുടെ സ്പർശനത്തെ തിരിച്ചറിയാൻ കഴിവുള്ള കർത്താവിങ്കിൽ നിന്നും വിശ്വസിക്കുന്ന നിന്റെ ശരീരത്തിലേക്ക് ദൈവശക്തിയുടെ പ്രദർശനം വ്യാപരിക്കുന്ന രാത്രിയാണ്. അനുഭവിപ്പാൻ കൊതിക്കുന്ന ദൈവത്തിന്റെ ജനം പ്രാർത്ഥിക്കട്ടെ. നമ്മുടെ നാഥന്റെ പാദ പതനങ്ങൾ ആത്മചെവിയിൽ കേൾക്കുന്ന ദൈവമക്കൾ പ്രതികരിച്ച് സ്തോത്രം ചെയ്യട്ടെ. ഗ്ലോറി. പരിശുദ്ധനായ ഞങ്ങളുടെ പ്രിയ പിതാവേ, സാധുക്കളും ഏഴകളും മൺകീടങ്ങളും ബലഹീനരും അയോഗ്യരും അപാത്രരും ഏതുമില്ലാത്തവരുമായി കിടന്ന ഞങ്ങളെ തിരുമേനിയുടെ സ്നേഹത്താൽ വിടുവിച്ചടുപ്പിച്ച് ദൈവപുത്രന്റെ രക്തത്താൽ കഴുകി വിശുദ്ധീകരിച്ച് ദൂതന്മാർക്ക് പോലും സംബോധന ചെയ്യുവാൻ അധികാരമില്ലാത്ത നിലയിൽ അപ്പച്ച എന്ന് വിളിപ്പാൻ പുത്രത്വത്തിന്റെ അധികാരം നൽകി പദവി നൽകി അലങ്കരിച്ച് ദൂതന്മാർക്ക് പോലും പ്രസംഗിപ്പാൻ അവകാശമില്ലാത്ത തിരുവെഴുത്തുകൾ പ്രസംഗിപ്പാൻ ഞങ്ങൾക്ക് അധികാരവും പദവിയും നൽകിയ നിന്റെ കൃപയോർത്ത് തിരഞ്ഞെടുപ്പോർത്ത് ഞങ്ങൾ തിരുമേനിക്ക് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് രാത്രി ഞങ്ങൾ വചനം തുറന്നിരിക്കുന്ന കർത്താവേ, ഇരുട്ടിന്റെ ശക്തികൾ ഹൃദയം അടച്ച് ആധിപത്യം പുലർത്തുന്ന ചില കുടുംബങ്ങളെ വ്യക്തികളെ പരിശുദ്ധാത്മാവ് ഇന്ന് രാത്രി ഈ പന്തലിൽ വിടുവിക്കുന്ന രാത്രിയാക്കണമേ. നിന്റെ കരം ഇന്ന് രാത്രി ഇവിടെ ചലിച്ചുയരുന്ന രാത്രിയാക്കണമേ. ദൈവാത്മാവിന്റെ പ്രവൃത്തി ഇന്ന് രാത്രി ഇവിടെ നടക്കുവാൻ തുടങ്ങുന്നത് കൊണ്ട് സ്തോത്രം. ദൈവ പ്രവൃത്തിക്കായി ഈ ഗ്രൗണ്ടിനെ ഞങ്ങൾ ഒരിക്കൽ കൂടെ പ്രാർത്ഥിച്ച് വേർതിരിക്കുന്നു. ഈ വചനമാകുന്ന അപ്പം അങ്ങയുടെ കരങ്ങളിൽ എടുത്ത് മുറിച്ച് വിളമ്പി തരേണ്ടതിന് ഈ പന്തലിന്റെ കീഴിൽ ഞങ്ങൾക്ക് വേണ്ടി ആണിപ്പാടേറ്റ കരം ഇന്ന് രാത്രി ഇറങ്ങി വരണമേ. ആത്മാവിന്റെ പന്തിയിൽ ഞങ്ങളെ ഇരുത്തി പകർച്ചകളോടെ ഭവനങ്ങളിലേക്ക് മടങ്ങുന്ന മറക്കാൻ കഴിയാത്ത രാത്രിയാക്കുന്ന രാത്രിയെ തീർക്കണമേ. ദൈവാത്മാവ് ചെയ്യുവാൻ തുടങ്ങുന്നത് കൊണ്ട് സ്തോത്രം. യേശുവിൻ നാമത്തിൽ തന്നെ കരമുയർത്തി കർത്താവിന് സ്തോത്രം ചെയ്യാം. ഒരിക്കൽ കൂടെ ശബ്ദമുയർത്തി കർത്താവിനെ മഹത്വപ്പെടുത്താം. വളരെ പ്രാർത്ഥനയോടും തികച്ചും ദൈവാശ്രയത്തോടും കൂടെ ഇന്ന് രാത്രിയിൽ നമുക്ക് ദൈവസന്നിധാനത്തെങ്കിലായിരിക്കാം. പഴയ നിയമത്തിലെ 27-ാമത്തെ പുസ്തകമായ ദാനിയേൽ പ്രവചനത്തിൽ നിന്നും പുതിയ നിയമത്തിലെ 27-ാമത്തെ പുസ്തകമായ വെളിപ്പാട് പുസ്തകത്തിൽ നിന്നും ഏറെ പ്രാവചനിക പ്രാധാന്യം അർഹിക്കുന്ന ആത്മലോകത്തെ സ്പർശിക്കുന്ന ഏറെ ഗൗരവമേറിയ രണ്ട് പ്രവചന ഭാഗങ്ങളാണ് ഇന്ന് രാത്രിയിൽ നമ്മുടെ ചിന്തയ്ക്കും ധ്യാനത്തിനും ആധാരമായി വായിച്ചത്. വിശുദ്ധ തിരുവെഴുത്തിന്റെ അതുല്യതയോർത്ത്, അതിന്റെ വൈശിഷ്ട്യമോർത്ത്, അതിന്റെ സത്യസന്ധതയോർത്ത് വേദപുസ്തകം കരങ്ങളിൽ ഒന്ന് ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ദൈവമക്കൾ ദൈവത്തിന് മഹത്വമർപ്പിക്കുമോ? ആ പുസ്തകം ഒന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചാട്ടെ, അതൊന്ന് കരങ്ങൾ ഉയർന്നിരിക്കട്ടെ. ഇതുമായി നടക്കാൻ ദൈവം നമുക്ക് ഭാഗ്യം നൽകി തന്നതോർത്ത് ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ ദൈവത്തിന് സ്തോത്രം ചെയ്യണം. സ്തോത്രം. ലോക ചരിത്രം കണ്ടിട്ടുള്ള സമസ്ത സാഹിത്യങ്ങളെക്കാൾ മികവുറ്റ എത്ര കുഴിച്ചാലും കുഴിച്ചാലും ആശയത്തിന്റെ ഖനി തീരാത്ത അതിവിശിഷ്ട ഖനികർഭമാണ് നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവത്തിന്റെ വചനം. സ്തോത്രം. ആയിരക്കണക്കിന് വിശുദ്ധന്മാർ ഇതിനുവേണ്ടി ജീവാർപ്പണം ചെയ്തതിന്റെ പുറകിൽ ഇതിന്റെ സത്യസന്ധത അരക്കെട്ടുറപ്പിക്കപ്പെട്ടിരിക്കുന്നു. ലോകത്തിൽ എത്രയോ മതഗ്രന്ഥങ്ങളുണ്ട്. ബുദ്ധമതഗ്രന്ഥം, ജൈന മതഗ്രന്ഥം, പാഴ്സി മതഗ്രന്ഥം, സിഖ് മതഗ്രന്ഥം, ഇസ്ലാം മതഗ്രന്ഥം, എല്ലാ മതസ്ഥരും അവരവരുടെ മതഗ്രന്ഥങ്ങൾ അതുല്യമെന്ന്, വൈശിഷ്ട്യം നിറഞ്ഞതെന്ന്, സത്യസന്ധമെന്ന്, ഈശ്വരാസ്തിക്യത്തിന്റെ പ്രഖ്യാപന രേഖകൾ എന്ന് തെളിയിപ്പാൻ അശ്രാന്ത പരിശ്രമം നടത്തുമ്പോൾ നമ്മുടെ വിശ്വാസ പ്രമാണത്തിന് ആധാരമായ ഈ പവിത്ര വാക്യ സംഹിതയുടെ പരമ ഉത്കൃഷ്ടത, ഇതിന്റെ പവിത്രത, ഇതിന്റെ വൈശിഷ്ട്യം, ഇതിന്റെ സത്യസന്ധത, ഇതിന്റെ തെറ്റിക്കൂടായ്മ എവിടെയാണ് ഉള്ളടക്കം ചെയ്തിരിക്കുന്നത്? സ്തോത്രം. പ്രിയപ്പെട്ടവരെ, ബുദ്ധനില്ലാത്ത ബുദ്ധമതം സ്ഥാപിക്കാം, ജൈനനില്ലാത്ത ജൈനമതം സ്ഥാപിക്കാം, ഗുരുനാനാക്കില്ലാത്ത സിഖ് മതം സ്ഥാപിക്കാം, മുഹമ്മദ് നബി ഇല്ലാത്ത ഇസ്ലാം മതം സ്ഥാപിക്കാം. കാരണം മുഹമ്മദ് നബി ഇല്ലെങ്കിലും അദ്ദേഹത്തിന്റെ ആശയങ്ങൾ മതി ആ മാർഗം നിലനിൽക്കുവാൻ, ഗുരുനാനാക്കില്ലെങ്കിലും അദ്ദേഹത്തിന്റെ ആശയങ്ങൾ മതി ആ മാർഗം നിലനിൽക്കുവാൻ, ബുദ്ധൻ ഇല്ലെങ്കിലും ബുദ്ധന്റെ ആശയങ്ങൾ മതി ആ മാർഗം നിലനിൽക്കുവാൻ.
പ്രാപകർ മൺമറഞ്ഞാലും അവരുടെ ആശയങ്ങൾ ഉണ്ടെങ്കിൽ ആ മാർഗങ്ങൾക്ക് നിലനിൽപ്പുണ്ട്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ പ്രസംഗിക്കുന്ന യേശു ക്രിസ്തുവിന്റെ അസാന്നിധ്യം ഒരു പിടി തത്വങ്ങളിൽ അടിസ്ഥാനമിട്ടല്ല സഭയെ ഉയർത്തിയിരിക്കുന്നത്. ഇന്ന് രാത്രി ഒരിക്കൽ കൂടെ വിളിച്ചു പറയുന്നു, 66 പുസ്തകങ്ങൾ അടങ്ങിയ ഈ വിശുദ്ധ ബൈബിൾ എന്ന കേവലം ഗ്രന്ഥത്തിലല്ല, പിന്നെയോ ഇതിന്റെ പുറകിൽ മരണത്തെ ജയിച്ചുയർത്തെഴുന്നേറ്റ ഒരു വ്യക്തിയിലാണ് ഈ രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന വിശ്വാസമാർഗം ഉള്ളടക്കം ചെയ്തിരിക്കുന്നത്. വേദപുസ്തകത്തിലെ പ്രവചനങ്ങളുടെ മുഴുവൻ കേന്ദ്രം ആധാരശില കർത്താവായ യേശു ക്രിസ്തുവാണ്. അവൻ ആര് എന്ന് ചിന്തിക്കുന്നതാണ് നമുക്ക് ധന്യത. അവൻ ഒരു മതസ്ഥാപകനല്ല, അവൻ ഒരു തത്വചിന്തകനല്ല, അവൻ ഒരു രാഷ്ട്രചിന്തകനല്ല, അവൻ ഒരു സത്യാന്വേഷിയല്ല, അവൻ ആശാരിത്തച്ഛന്റെ കൊച്ചനല്ല. പിന്നെ ഈ പ്രപഞ്ചമാകുന്ന മഹാസൗദം പടുത്തുയർത്തിയ പ്രപഞ്ച ചക്രവർത്തിയായ ഏകജാതനാണ്, പിതാവായ ദൈവത്തിന്റെ ഏകജാതനാണ്. അവനെന്ന് അനുഭവിച്ചറിയണമെങ്കിൽ അവനെ അറിയേണ്ടത് പോലെ അറിയാൻ ഭാഗ്യം ലഭിച്ച ദൈവമക്കൾക്ക് കഴിയുകയുള്ളൂ. മനുഷ്യത്വത്തിന്റെ ജഡവേഷത്തിനുള്ളിൽ ദൈവത്വം കുടികൊണ്ടിറങ്ങിയിട്ടുള്ള ഒരു പുരുഷത്വത്തെ ലോകം കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറയനായ യേശു അല്ലാതെ മറ്റൊരാളില്ലെന്ന് ഇന്ന് രാത്രി ഞങ്ങൾ മാവേലിക്കര പട്ടണത്തിൽ പരസ്യമായി വിളംബരം ചെയ്യുകയാണ്. മനുഷ്യത്വത്തിന്റെ ജഡവേഷത്തിനുള്ളിൽ ദൈവത്വം കുടികൊണ്ടിറങ്ങിയിട്ടുള്ള ഒരു പുരുഷത്വത്തെ ലോകം കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറേനായ യേശു മാത്രം, അവനൊപ്പം പറയാൻ ഒരാളില്ല, അവനെ പോരാരാധ്യൻ ആരുമില്ല, അവനൊപ്പം അവൻ മാത്രം. സ്തോത്രം. മനുഷ്യത്വത്തിൽ ഒരു സ്ത്രീയുടെ ഗർഭത്തിൽ അവൻ ഉരുത്തിരിഞ്ഞു. പക്ഷേ DNA ടെസ്റ്റ് വ്യാപകമായിരിക്കുന്ന ഈ കാലഘട്ടം ഒരു തുള്ളി രക്തം എടുത്താൽ, രക്തത്തിന്റെ പുറകിലെ ന്യൂക്ലിയസ് പരിശോധിച്ചാൽ, DNA ശൃംഖലയിലൂടെ രക്തത്തിന്റെ പുറകിലെ പിതൃത്വം അറിയാവുന്ന കാലഘട്ടം. അവിഹിത ജന്മങ്ങൾക്ക് പോലും പിതൃത്വം തെളിയിപ്പാൻ രക്തത്തിന്റെ DNA ടെസ്റ്റ് പോലീസ് പോലും ഉപയോഗിക്കുമ്പോൾ, ഞാൻ ഇന്ന് രാത്രി ചോദിക്കട്ടെ, ഗദസമന മുതൽ കാൽവറി വരെ അല്ല, മറിയയുടെ ഗർഭഗ്രഹത്തിൽ ഉരുത്തിരിഞ്ഞ ക്രിസ്തുവിന്റെ രക്തത്തുള്ളികളുടെ പുറകിലെ DNA വെളിപ്പെടാൻ സാധ്യതയുള്ള ഇവിടുത്തെ ഒരു DNA ലാബിൽ ടെസ്റ്റ് ചെയ്താൽ ആ രക്തത്തിൽ തെളിയുന്ന പിതൃത്വം ആരുടേതാണ്? അത് ജോസേഫിന്റേതല്ല. കാരണം അത്യുന്നതന്റെ ശക്തി നിന്റെ മേൽ നിഴലിടും, ആകയാൽ ഉത്ഭവിക്കുന്ന വിശുദ്ധ പ്രജ ദൈവപുത്രനെന്ന് വിളിക്കപ്പെടുമെങ്കിൽ മറിയയുടെ ശരീരത്തിനുള്ളിൽ വെളിപ്പെട്ടത് ജോസേഫിന്റെ DNA ബന്ധമല്ല, അത്യുന്നതന്റെ ശക്തിയാണ്. മനുഷ്യത്വത്തിന്റെ ജഡവേഷത്തിൽ അവന്റെ ദൈവത്വം കുടികൊണ്ടിറങ്ങുകയായിരുന്നു. മനുഷ്യത്വത്തിൽ അവന്റെ സ്ത്രീയുടെ ഗർഭഗ്രഹത്തിൽ ഉരുത്തിരിഞ്ഞു. ദൈവത്വത്തിൽ അത് സ്ത്രീ പുരുഷ ബന്ധമില്ലാത്ത ജന്മമായിരുന്നു. മനുഷ്യത്വത്തിൽ കൈകാലിട്ടടിക്കുന്ന കീറ്റുശീലയിലെ ഉണ്ണിയേശുവായി യേശു പിറന്നു വീണു. പക്ഷേ ദൈവത്വത്തിൽ ഈ സമയം ദൂതന്മാർ അവന് ചുറ്റും പാട്ടുപാടി. മനുഷ്യത്വത്തിൽ അവൻ ഹെരോദേസിന്റെ കൊലച്ചതിക്ക് വിധേയമാകേണ്ടി വന്നു. പക്ഷേ ദൈവത്വത്തിൽ സ്വപ്നത്തിൽ ആ കുടുംബം അത്ഭുതകരമായി രക്ഷപ്പെട്ടു. മനുഷ്യത്വത്തിൽ അവൻ ഒരിക്കൽ വിശപ്പിനാൽ അത്തിയിൽ ഫലം തിരഞ്ഞു. പക്ഷേ ദൈവത്വത്തിൽ ഒറ്റ വാക്കിനാൽ അവൻ അത്തിയെ ശപിച്ചുടക്കി. മനുഷ്യത്വത്തിൽ അവൻ ഒരിക്കൽ പടകിൽ തലവണ വെച്ചുറങ്ങി. പക്ഷേ ദൈവത്വത്തിൽ അവൻ ഒറ്റ വാക്കിൽ പ്രകൃതിയെ നിലച്ചു നിർത്തി. മനുഷ്യത്വത്തിൽ അവൻ ഒരിക്കൽ ദൈവത്തിന് സ്തോത്രം ലാസറിന്റെ കല്ലറയുടെ കവാടത്തിൽ കണ്ണുനീരൊഴുക്കി കരഞ്ഞു. പക്ഷെ ദൈവത്വത്തിൽ മരണത്തിന്റെ ബന്ധനത്തിൽ നിന്നും ആ ലാസറിനെ കൽപ്പന കൊണ്ട് കാലൂന്നിച്ച് പുറത്തു കൊണ്ടുവന്നു. സ്തോത്രം. മനുഷ്യത്വത്തിൽ അവനൊരു കുറ്റവാളിയെ പോലെ ക്രൂശിൽ പിടഞ്ഞു മരിച്ചു. എന്നാൽ ദൈവത്വത്തിൽ ഈ സമയം പ്രകൃതി ഇരുട്ടിൽ മറഞ്ഞു. മനുഷ്യത്വത്തിൽ അവൻ ഒരു കല്ലുകൊണ്ടുണ്ടാക്കിയ കല്ലറയ്ക്കുള്ളിൽ കല്ല് വെച്ചടച്ച് സാമ്രാജ്യ ശക്തികൾ ആ കുഴിമാടത്തിന് കാവൽ നിന്നു. പക്ഷേ ദൈവത്വത്തിൽ കല്ലറയെ ഭേദിച്ച് മരണത്തിന്റെ വിഷമുള്ളൊടിച്ച് ദ്രവത്വത്തെ തോൽപ്പിച്ച് അവൻ
മൂന്നാം നാൾ ഉയർത്തു. ഇന്ന് രാത്രി കൃപ ലഭിച്ച ദൈവമക്കൾ ഒരുമിച്ച് വിളിച്ചു പറയുന്നു, മനുഷ്യത്വത്തിന്റെ ജഡവേഷത്തിനുള്ളിൽ ദൈവത്വം കുടികൊണ്ടിറങ്ങിയിട്ടുള്ള ഒരു പുരുഷ സത്തയെ ലോകം കണ്ടിട്ടുണ്ടെങ്കിൽ അതിന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറേല യേശു മാത്രം, യേശുവിന് തുല്യൻ യേശു മാത്രം.
ഈ യേശുവിന്റെ മനോഹരമായ നാല് വെളിപ്പാടുകൾ പഴയ നിയമത്തിലെ 27-ാമത്തെ പുസ്തകമായ ദാനിയേൽ പ്രവചനത്തിലുണ്ട്. നാല് പ്രസക്തമായ വെളിപ്പാടുകൾ.
വേദപുസ്തകത്തിലെ ഏറ്റവും പ്രവചന സംബന്ധിയായ ഗൗരവമേറിയ പ്രവചനങ്ങൾ കെട്ടുപിണഞ്ഞു കിടക്കുന്ന
ഗ്രന്ഥമാണ് ദാനിയേൽ പ്രവചനം.
ഇതിൽ 1-ാം അധ്യായം ഇസ്രയേലിലെ പ്രവാസ ചരിത്ര വർണ്ണനയാണ്. 2-ാം അധ്യായം ഒരു ചതുർവിധ ലോകനിർമ്മിത ബിംബദർശനമാണ്. പർവ്വതത്തിന്റെ ഉച്ചയിൽ നിന്നും പാറി ഇറങ്ങി വരുന്ന ഒരു കല്ലിന്റെ ഊക്കോട് കൂടി ആഘാതത്താൽ ഈ ബിംബം ധൂളിയായി വായുമണ്ഡലത്തിൽ പറക്കുമ്പോൾ ബിംബത്തെ അടിച്ച കല്ല് ഒരു വലിയ പർവ്വതമായി മാറുന്നതാണ് ദർശനമെങ്കിൽ, എന്റെ മുന്നിലിരിക്കുന്ന ദൈവമക്കൾക്കറിയാം ഈ കൈതൊടാത്ത കല്ല് ആരാണെന്ന്. മറിയയുടെ ഉദരത്തിൽ ജനിച്ച സമയം മുതൽ ഇനിയും അധികം താമസിക്കാതെ അവന്റെ പാദസ്പർശനത്താൽ ഒലിവുമല രണ്ടായി പൊട്ടിക്കീറുന്ന കാലം വരെ അവനിൽ കൈതൊട്ടിട്ടില്ലെങ്കിൽ കൈതൊടാത്ത കല്ല് ലോകരാഷ്ട്രങ്ങളെ അടിച്ചുടച്ച് തകർക്കുന്ന ഇന്ന് രാത്രി ഞങ്ങൾ പ്രസംഗിക്കുന്ന നസറേനായ യേശുവാണ്.
സ്തോത്രം. 3-ാം അധ്യായം ഒരു വൃക്ഷ ദർശനമാണ്. 4-ാം അധ്യായം ദൂരാസമഭൂമിയിൽ നിർത്തിയ ഒരു സ്വർണ ബിംബത്തിന്റെ വിശദീകരണമാണ്.
5-ാം അധ്യായം മെനേ മെനേ തെക്കേല് ഫാർസി എന്ന ദൈവകോടതിയുടെ കയ്യെഴുത്ത്. 538-ാം ആണ്ട് BC ജൂൺ മാസം 29-ാം തീയതി ചരിത്ര വിശദീകരണങ്ങൾ പോലെ ബൽസസറിന്റെ കൊട്ടാര ഭിത്തിയിൽ വെളിപ്പെടുകയും ബൽസസറിനെ ശിരഛേദം ചെയ്യപ്പെട്ട് അവന്റെ ആധിപത്യം അസ്തമിക്കുന്നതുമായ അധ്യായമാണ് 5-ാം അധ്യായം. 6-ാം അധ്യായം ദാനിയേൽ സിംഹഗുഹയിലാണ്. 7-ാം അധ്യായം കടലലകൾ തിരമാലകൾ ഇരമ്പി മറിയുന്നതിനകത്തു നിന്നും 4 ദംഷ്ട്രശേഷിയുള്ള ഭീകര മൃഗങ്ങൾ കരയിലോട്ട് കയറി വരികയാണ്. ചരിത്രത്തിന്റെ നാടകവേദിയിൽ ഉദിച്ചുയർന്ന് അസ്തമിച്ചു പോകേണ്ട 4 മഹാസാമ്രാജ്യങ്ങളുടെ ഉദയാസ്തമനങ്ങൾ ചരിത്രത്തിൽ കൊടുത്തിട്ട് അന്ത്യക്കത്തിൽ എഴുന്നേൽക്കുവാൻ തുടങ്ങുന്ന ആന്റി ക്രൈസ്റ്റിന്റെ രംഗപ്രവേശനം ഏത് വംശാവലിയിൽ നിന്ന് വരും എന്ന് വിശദീകരിച്ചുകൊണ്ട് 7-ാം അധ്യായത്തിലേക്ക് വസ്തുതകൾ പോകുന്നു. പുരാതന ശൂശൻ രാജധാനിയുടെ പരിസരത്ത് രാജാക്കന്മാരുടെ കല്ലറകളുടെ ഇടയിൽ ഇന്ന് ഇറാഖിൽ, അതായത് ഇറാനിൽ ദാനിയേലിന്റെ കല്ലറ നേരിട്ട് കാണുവാൻ കഴിയും. സലാലായിൽ ഇയോബിന്റെ കല്ലറയുള്ളതുപോലെ മക്കപ്പേല ഗുഹയിൽ അബ്രഹാമിന്റെയും ഇസഹാക്കിന്റെയും യാക്കോബിന്റെയും ലേയയുടെയും കല്ലറയുള്ളതുപോലെ മക്കയിൽ മുഹമ്മദ് നബിയുടെ കല്ലറയുള്ളതുപോലെ ഇന്ന് ദാനിയേലിന്റെ കല്ലറ ഇറാനിൽ രാജാക്കന്മാരുടെ കല്ലറകളുടെ നടുവിൽ മാർബിൾ ഫലകങ്ങളാൽ മൂടി ഏത് ചരിത്ര ഗവേഷകനും കാണുവാൻ കഴിയും. ഇതിൽ 9-ാം അധ്യായം 10-ാം അധ്യായം 11-ാം അധ്യായം ഈ 3 അധ്യായങ്ങൾ ആത്മലോകത്തെ സ്പർശിക്കുന്ന അധ്യായങ്ങളാണ്. 9-ാം അധ്യായത്തിൽ ദാനിയേൽ ഒരു പ്രത്യേക വസ്തുത ഗ്രഹിച്ചു. അടിമത്വത്തിന്റെ നാട്ടിൽ നിന്നും വാഗ്ദത്ത ദേശത്തേക്ക് മടങ്ങിപ്പോക്കിന് വിളംബരം ധ്വനിക്കാൻ ഇനി 7 പതിറ്റാണ്ടുകൾ കൂടെ മാത്രം മതി. പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് പരിശുദ്ധാത്മാവ് ഒരാലോചന ഈ രാത്രി പറയുന്നു. ശോധന അധികമുണ്ടെങ്കിലും അതിന് ഒരു അന്തിമ ദിവസം ദൈവം കരുതി വെച്ചിട്ടുണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ, നിന്റെ ശോധനയുടെ പുറകിൽ നീ അറിയാത്ത ഒരു കരം ചലിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്നെങ്കിൽ, ദൈവത്തെ സ്നേഹിക്കുന്നവർക്ക്, നിർണയപ്രകാരം വിളിക്കപ്പെട്ടവർക്ക് സകലതും നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്ന് വിശ്വസിക്കുന്ന ദൈവമല്ലേ, ആർക്കുമില്ലാത്ത ശോധന നീ അനുഭവിക്കുന്നുണ്ടെങ്കിൽ ആരും പ്രാപിച്ചിട്ടില്ലാത്ത ദൈവകൃപയും അതിന്റെ പുറകിൽ നിനക്ക് വേണ്ടി ദൈവം ഒരുക്കിയിട്ടുണ്ടെന്നുള്ളത് കാണുക. എത്ര വലിയ ശോധനയ്ക്കകത്തും അതിന്റെ അന്തിമ ദിവസം ദൈവം കരുതി വെച്ചിട്ടുണ്ട്.
ഈ കർത്തൃദാസൻ പ്രാർത്ഥിക്കുവാൻ സമയം വേർതിരിച്ചു. ആ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ആത്മലോകം അവന്റെ കൺമുൻപിൽ തുറക്കുകയാണ്. വളരെ ശ്രദ്ധിച്ച് കേൾക്കുക. സന്ധ്യായാഗവേളയിൽ ഒരു ദൂതൻ അവന്റെ കൺമുൻപിലേക്ക് ഇറങ്ങി വരികയാണ്. ദൈവത്തിന്റെ സ്തോത്രം. ഇങ്ങനെയാണ് പറയുന്നത്, ദാനിയേലേ നീ അറിഞ്ഞു ഗ്രഹിച്ചു കൊള്ളേണ്ടത് അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാൻ, അകൃത്യത്തിന് പ്രായച്ചിത്തം വരുത്തി നിത്യനീതി ഉറപ്പുവരുത്തുവാൻ, ദർശനവും പ്രവചനവും മുദ്രയിടുവാൻ, അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാൻ, നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം നിയമിക്കും.
നിയമിച്ചിരിക്കുന്നു. രാത്രി ഈ പ്രവചന വസ്തുതകൾ കൂടുതൽ വിശദീകരിക്കാതെ നിങ്ങൾക്ക് മനസ്സിലാകുമെന്ന് എനിക്കറിയാം. എല്ലാത്തിനെയും കുറ്റം പറ ചില ആൾക്കാർ ഇത്തരം പ്രവചന വിഷയങ്ങൾ കേൾക്കുമ്പോൾ വല്ലാത്ത അസ്വസ്ഥത പ്രകടിപ്പിക്കാറുണ്ട്. എന്നാൽ കാര്യത്തിന്റെ ഗൗരവം ഗ്രഹിപ്പാൻ നമ്മുടെ അകക്കണ്ണുകളെ ദൈവം തുറന്നാൽ എമ്മൗസിലേക്ക് പോയി ശിഷ്യന്മാരുടെ ഉള്ളം കത്തിയതുപോലെ ഒരു ഭക്തന്റെ ഉള്ളം ഈ പ്രവചനാലോചനകളുടെ മുന്നിൽ കത്താതിരിക്കില്ല. ചിലരെ സംബന്ധിച്ച് പ്രവചനം എന്ന് കേൾക്കുമ്പോഴേ അസ്വസ്ഥതയുണ്ടാകും. ഒരു ഭർത്താവ് ആകെ അസ്വസ്ഥനാണ്, ഭാര്യയോടുള്ള ബന്ധത്തിൽ എപ്പോഴും കുറ്റമേ ഉള്ളൂ. ഭാര്യ മുട്ട പുഴുങ്ങിക്കൊടുത്താ പറയും വാട്ടിക്കിട്ടിയാ മതിയെന്ന്, വാട്ടിക്കിട്ടിയാ പറയും പുഴുങ്ങിക്കിട്ടിയാ മതിയെന്ന്. ഒരു ദിവസം സഹോദരി ഒരെണ്ണം പുഴുങ്ങി ഒരെണ്ണം വാട്ടിയും കൂടെ കൊടുത്തു. അപ്പോ ഈ ഭർത്താവ് പറഞ്ഞു, പുഴുങ്ങേണ്ടത് വാട്ടി, വാട്ടേണ്ടത് പുഴുങ്ങി. ഈ രാത്രി പറയട്ടെ, ചിലർക്കെല്ലാം കുറ്റമാണ്. എന്നാൽ ഇന്ന് രാത്രി ആത്മക്കണ്ണ് പ്രകാശിക്കുന്ന ദൈവമക്കൾ കണ്ണുകളെന്ന് ഉയർത്തി നോക്കിയാൽ ആത്മലോകം ഇതിന്റെ പുറകിൽ തുറന്നു വരുന്ന കാഴ്ച കാണാൻ കഴിയും. ഈ ഗ്രൗണ്ട് വിട്ട് നീ പോകുന്നതിന് മുൻപ് നാളെ നടത്താൻ ഇരുട്ടിന്റെ ശക്തികൾ നിന്റെ വാഗ്ദത്തത്തിന് നേരെ, നിന്റെ കുടുംബത്തിന് നേരെ, നിന്റെ നന്മകൾക്ക് നേരെ ഒരുക്കി വച്ചിരിക്കുന്ന കണികളെ പ്രാർത്ഥനയിൽ ബന്ധിക്കാനുള്ള അധികാരം നിന്റെ നാവിൽ പരിശുദ്ധാത്മാവ് പകരുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മകണ്ണുകൾ തുറന്നു നോക്കുക. ഇതൊരു സാധാരണ രാത്രിയോഗമല്ല, നിന്റെ കണ്ണുകൾ നിത്യതയുടെ ദർശനം പ്രാപിച്ച് എഴുന്നേൽക്കുന്ന രാത്രിയാകട്ടെ. ആത്മകണ്ണുകൾ തുറന്ന് സ്പിരിച്വൽ വേൾഡിനെ കാണാൻ, ആത്മലോകത്തെ കാണാൻ ഞാൻ ഇന്ന് രാത്രി നിങ്ങളെ ക്ഷണിക്കുകയാണ്. ദാനിയേൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നു. പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദൂതൻ കൺമുൻപിലേക്ക് ഇറങ്ങി വരുന്നു. പറയുന്ന വാക്കുകൾ, ഞാൻ ദാനിയേലേ നീ അറിഞ്ഞു ഗ്രഹിച്ചുകൊള്ളുന്നത്, അതിക്രമത്തെ തടസ്സം ചെയ്ത് പാപങ്ങളെ മുദ്രയിടുവാൻ, അകൃത്യത്തിന് പ്രായച്ചിത്തം വരുത്തി നിത്യനീതി ഉറപ്പുവരുത്തുവാൻ, ദർശനവും പ്രവചനവും മുദ്രയിടുവാൻ, അതിപരിശുദ്ധമായതിനെ അഭിഷേകം ചെയ്യുവാൻ നിന്റെ ജനത്തിനും വിശുദ്ധ നഗരത്തിനും 70 ആഴ്ചവട്ടം ഞാൻ നിയമിച്ചിരിക്കുന്നു. അതുകൊണ്ട് യെരുശലേമിനെ യഥാസ്ഥാനപ്പെടുത്തി പണിയുവാൻ കൽപ്പന പുറപ്പെടുന്നത് മുതൽ അഭിഷിക്തനായ ഒരു പ്രഭു വരെ 7 ആഴ്ചവട്ടം 62 ആഴ്ചവട്ടം വീതിയും കിടങ്ങുമായി കഷ്ടകാലങ്ങളിൽ തന്നെ പണിയും. പിന്നെ അഭിഷിക്തൻ ഛേദിക്കപ്പെടും, അവൻ ആരും ഇല്ലെന്ന് വരും. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജനം യെരുശലേം നഗരം നശിപ്പിക്കും. ശൂന്യതകളും നിർണയിക്കപ്പെട്ടിരിക്കുന്നു. എന്തോ മനസ്സിലായി? ഒന്നും മനസ്സിലായില്ലെന്ന് എനിക്ക് മനസ്സിലായി. ദൈവത്തിന് സ്തോത്രം. ഈ രാത്രി ശ്രദ്ധിച്ചു കേൾക്കണേ, ദാനിയേൽ പ്രവചനം 2-ാം അധ്യായത്തിൽ ഈ ലോക രാഷ്ട്രങ്ങളെ അടിച്ചുടച്ച് തകർക്കുന്ന നിത്യതയുടെ കല്ലായി യേശുവിനെ വെളിപ്പെടുത്തിയപ്പോൾ, ദാനിയേൽ പ്രവചനം 7-ാം അധ്യായത്തിൽ രാത്രി ദർശനങ്ങളിൽ മനുഷ്യപുത്രന് സദൃശനായ ഒരുത്തൻ ആകാശ മേഘങ്ങളെ വാഹനമാക്കി വരുന്നത് ഞാൻ കണ്ടു എന്ന് പ്രവാചകൻ എഴുതുമ്പോൾ, ഏകാധിപത്യം ഭരിച്ചു മുടിച്ച ഈ മണ്ണിൽ, രാജാധിപത്യം ഭരിച്ചു തകർന്ന ഈ മണ്ണിൽ, ജനാധിപത്യം ശവക്കുഴി തോണ്ടി നിൽക്കുന്ന ഈ മണ്ണിൽ ഒരു രാജാവ് നീതിയോടെ വാഴും എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ, അവൻ ആകാശ മേഘങ്ങൾ ഇറങ്ങി വരുമെന്ന് പറയുന്നെങ്കിൽ, ദാനിയേൽ 7-ൽ രാജാധിപത്യം ഏറ്റെടുക്കാൻ ഈ ഭൂമിയിൽ ഇറങ്ങി വരുന്ന മനുഷ്യപുത്രനായ യേശുവിനെ കാണുന്നു. 2-ാം അധ്യായം ലോകരാഷ്ട്രങ്ങളെ തകർക്കുന്ന കല്ല്, 7-ാം അധ്യായം ലോകത്തിന്റെ ഭരണം ഏറ്റെടുക്കുന്ന ഭരണാധികാരി. ഇനി 7-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ, 9-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ എഴുതിയിരിക്കുന്ന വാക്കുകൾ ഇങ്ങനെയാണ്. പിന്നെ അഭിഷിക്തൻ ഛേദിക്കപ്പെടും, അവൻ ആരും ഇല്ലെന്ന് വരും. അവനു വേണ്ടി അല്ല താനും, ആർക്കു വേണ്ടി? അവനു വേണ്ടി അല്ലെങ്കിൽ യെരുശലേം നഗരവിനാശത്തിന് തൊട്ടുമുൻപ് ചരിത്രത്തിൽ ഛേദിക്കപ്പെടുവാൻ തുടങ്ങുന്ന അഭിഷിക്തനാര് എന്നെ മുന്നിലിരിക്കുന്ന ദൈവമക്കൾക്കറിയാം. ലോകത്തിൽ നിരവധി ആളുകൾ ചോര ചിന്തിയിട്ടുണ്ട്. ഗോഡ്സെയുടെ വെടിയേറ്റ് ചോരയിൽ കുളിച്ച് മഹാത്മജി പിടഞ്ഞു വീണപ്പോൾ രക്തത്തിൽ കുളിച്ചാണ് മരിച്ചത്. ഇന്ദിരാജി അംഗരക്ഷകരുടെ വെടിയേറ്റ് ചോരയിൽ കുളിച്ചു വീണപ്പോൾ അംഗരക്ഷകരുടെ വെടിയേറ്റ് രക്തത്തിൽ കുളിച്ചാണ് മരിച്ചത്. അതേ മഹാത്മാഗാന്ധിയും ഇന്ദിരാഗാന്ധിയും രാജീവ് ഗാന്ധിയും ഒക്കെ ചോര ചൊരിഞ്ഞു മരിച്ചപ്പോൾ അവരുടെ മരണം ആ തലമുറയിലെ അനുയായികൾക്ക് നഷ്ടമായി മാറിയപ്പോൾ, ഇന്ന് രാത്രി ഇവിടെ നിന്ന് ഞങ്ങൾ ഒരു വസ്തുത വിളിച്ചു പറയുന്നു. ഇന്നേക്ക് 2000 കൊല്ലങ്ങൾക്ക് പുറകിൽ ആ ഗോൽഗോത്തയുടെ ഉച്ചയിൽ 2 കള്ളന്മാരുടെ മധ്യത്തിൽ ആ ബാധ ചൂടം ചുടുനിണം ഒഴിച്ച് ഒരുവൻ ചോര ചിന്തി മരിച്ചു. അത് അവന് വേണ്ടിയല്ല, അത് ഞങ്ങൾക്ക് വേണ്ടി ായിരുന്നു. അത് ആക്സിഡന്റ് അല്ല, അത് കൊലപാതകമല്ല, അത് ആത്മഹത്യയല്ല, അത് പകരം മരണമായിരുന്നു. യേശുവിന്റെ പകരം മരണം ദാനിയേൽ 9-ൽ ദാനിയേൽ കാണുന്നു. അങ്ങനെയെങ്കിൽ നിത്യതയുടെ കല്ല് 2-ാം അധ്യായം, സർവാധികാരിയായ ഭരണാധികാരി 7-ാം അധ്യായം, ചോര ചൊരിയുന്ന അഭിഷിക്തൻ 9-ാം അധ്യായം, അങ്ങനെ യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള മൂന്ന് ദർശനങ്ങൾ കണ്ടുവരുമ്പോൾ ദാനിയൽ 10-ാം അധ്യായത്തിൽ ദാനിയൽ പ്രാർത്ഥിക്കാനിരിക്കുകയാണ്. കാരണം അറിയിച്ച ദൂത് അല്പം കഠിനമാണ്. എന്താ അറിയിച്ചിരിക്കുന്നത്? അഭിഷിക്തൻ ഛേദിക്കപ്പെടും, അവൻ ആരും ഇല്ലെന്ന് വരും. പിന്നെ വരുവാനിരിക്കുന്ന പ്രഭുവിന്റെ പടജ്ജനം യെരുശലേം നഗരം നശിപ്പിക്കും, ശൂന്യതകൾ നിർണയിക്കപ്പെട്ടിരിക്കുന്നു. ഈ കർത്തൃദാസൻ കണ്ണും അടച്ച് കയ്യും കെട്ടി കാലും നീട്ടിക്കിടന്നുറങ്ങിയില്ല. നിന്റെ വാഗ്ദത്തത്തിനെതിരെ പോരാട്ടമുള്ളപ്പോൾ പ്രാർത്ഥനയിൽ മുഴങ്കാൻമേലിരിക്കാൻ നീ സമയം വേർതിരിച്ചാൽ ആകാശ മണ്ഡലത്തെ മൂടി നിൽക്കുന്ന അദൃശ്യ ശക്തികളെ വെട്ടിമാറ്റി നിന്റെ പ്രാർത്ഥനാ മുറിയിൽ മറുപടി എത്തിക്കാൻ ഈ രാത്രി സ്വർഗത്തിന്റെ മിലിറ്ററി ഇതിന്റെ പുറകിലുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ 10-ാം അധ്യായത്തിലെ കണ്ണുയർത്തി നോക്കുക, സ്വർഗം ചാഞ്ഞുറങ്ങാൻ തുടങ്ങുകയാണ്. ആത്മനിറവ് പ്രാപിച്ച അഭിഷിക്ത കൃപ പ്രാപിച്ച ദൈവവൈതലേ, നീ കളിക്കളത്തിലല്ല, നീ പോർക്കളത്തിലാണ്. നീ കളിക്കളത്തിലല്ല, നീ കുലക്കളത്തിലാണ്. നിന്റെ പ്രതിയോഗി നിന്നേക്കാൾ പ്രബലനാണ്, എന്നാൽ അവനെ ജയിക്കാനുള്ള അധികാരം ഇന്ന് രാത്രി സ്വർഗം നിന്റെ അധരങ്ങളെ നൽകി തന്നിട്ടുണ്ട്. നീ ഇന്ന് രാത്രി ഇരിക്കുന്നത് ഡിവൈൻ ഫസ്റ്റിന്റെ കൺവെൻഷൻ ഗ്രൗണ്ടിലാണെങ്കിലും നിന്റെ അധരങ്ങളിൽ നക്ഷത്ര ഗോളങ്ങൾക്കപ്പുറത്ത് കടന്നു ചെല്ലാനുള്ള ആത്മീയ അധികാരം വ്യാപരിക്കുന്നുണ്ട്. പരിശുദ്ധാത്മ പ്രേരണയിൽ ഈ ഗ്രൗണ്ടിൽ ഞാൻ വിളിച്ചു പറയുന്നു, ഈ രാത്രി ആത്മനിറവ് പ്രാപിച്ച ദൈവദാസ, നിന്റെ പ്രാർത്ഥനയുടെ പോരാട്ടം ഒരു ഭൂഖണ്ഡാന്തര ബാലറ്റിക് മിസൈലാണ്, ഒരു ഭൂഖണ്ഡാന്തര ബാലറ്റിക് മിസൈലാണ് നിന്റെ പ്രാർത്ഥനയുടെ പോരാട്ടം. ഒരു ഭൂഖണ്ഡത്തിൽ നിന്ന് തൊടുത്തുവിട്ടാൽ അടുത്ത ഭൂഖണ്ഡത്തിൽ പൊട്ടിത്തെറിയുണ്ടാക്കാൻ ഇവിടുത്തെ മിസൈലുകൾക്ക് കഴിയുമെങ്കിൽ, നിന്റെ പ്രാർത്ഥന മുറിയിൽ നിന്ന് തൊടുത്തുവിട്ടാൽ ഇരുട്ടിന്റെ ശക്തികളുടെ താവളങ്ങളെ തകർക്കാൻ അന്ധകാര ശക്തികൾക്ക് നേരെ ആത്മലോകത്തെ ദൂതന്മാരെ കൊണ്ട് പടവാൾ ഉയർത്തിക്കാൻ നിന്റെ പ്രാർത്ഥനയ്ക്ക് ശക്തിയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മ കണ്ണുകൾ തുറന്നു നോക്കുക, സ്വർഗമണ്ഡലം ചാഞ്ഞിറങ്ങുന്നു, ആത്മലോകം തുറന്നു വരുന്നു. രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ കാണട്ടെ, കർത്താവിന്റെ കരം നിങ്ങൾക്കായി ചലിക്കുന്ന രാത്രിയാണ് ഈ രാത്രി. ഇവിടെ നിന്ന് സാധാരണ നിലയിൽ മടങ്ങരുത്. നാഥന്റെ കരം ഈ രാത്രി നിന്റെ വിഷയത്തെ തൊടുമെന്ന് വിശ്വസിക്കുക. ആത്മലോകം നമ്മുടെ കൺമുൻപിൽ മലർക്ക തുറക്കുകയാണ്. ഒരിക്കലെങ്കിലും എക്സ്റേ എടുക്കാൻ എക്സ്റേ ബെഡിൽ കിടന്നിട്ടുള്ളവരെ നിങ്ങൾ മാംസപേശികളെ തുളച്ചു കയറി അസ്ഥികളുടെ ആന്തരിക ചിത്രം എടുക്കുന്ന എക്സ്റേ റൈസുകൾ നിങ്ങളുടെ കണ്ണുകൾ കൊണ്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ലെങ്കിലും അതിന് ആസ്തിക്യം നിഷേധിക്കാൻ നിങ്ങൾക്ക് കഴിയുമോ? നമ്മുടെ വീട്ടിൽ ഉപയോഗിക്കുന്ന TV ഇല്ലേ, TV, അതിന് റിമോട്ട് കൺട്രോൾ ഇല്ലേ, റിമോട്ട് കൺട്രോൾ, അത് കണ്ണിന് നേരെ നിർത്തി ഒന്ന് അമർത്തി നോക്ക്, അതിൽ നിന്ന് പുറപ്പെടുന്ന ഇൻഫ്രാറെഡ് റൈസുകൾ കാണാൻ നിന്റെ നഗ്ന നേത്രങ്ങൾക്ക് കഴിയുമോ? പറ്റില്ല. എങ്കിലും അതിനെ പ്രവർത്തി നിഷേധിക്കാൻ നിനക്ക് പറ്റുമോ?
എന്തിന്?
നമ്മുടെ നാട്ടിലെ വവ്വാൽ എന്നൊരു ജീവിയിലെ വവ്വാൽ പുറപ്പെടുവിക്കുന്ന ശബ്ദ തരംഗങ്ങൾ മുൻപിലത്തെ തടസ്സത്തിൽ ചെന്ന് തട്ടിയിട്ട് തിരിച്ചു വരുമ്പോൾ സ്വീകരിച്ച് തടസ്സം മാറി യാത്ര ചെയ്യുന്ന വവ്വാൽ പുറപ്പെടുവിക്കുന്ന ശബ്ദ തരംഗങ്ങൾ കേൾക്കാൻ നിന്റെ ചെവിക്ക് കേൾവിശക്തിയുണ്ടോ? ഇല്ല. എങ്കിലും അത് നിഷേധിക്കാൻ പറ്റുമോ?
പറ്റില്ല.
അങ്ങനെയാണെങ്കിൽ നിന്റെ കണ്ണിന് കാണാൻ കഴിയാത്ത, നിന്റെ ചെവിക്ക് കേൾക്കാൻ കഴിയാത്ത, നിന്റെ മൂക്കിന് മണക്കാൻ കഴിയാത്ത ഒരദൃശ്യ ലോകം ഇതിന് പുറകിലുണ്ട്. സ്തോത്രം. ഇന്ന് രാത്രി കണ്ണുകൾക്ക് കാണാൻ കഴിയുന്നതും ചെവിക്ക് കേൾക്കാൻ കഴിയുന്നതും നാക്കിന് രുചിക്കാൻ കഴിയുന്നതും മൂക്കിനെ മണക്കാൻ കഴിയുന്നതും കൈക്ക് സ്പർശിക്കാൻ കഴിയുന്നതിലും മാത്രമേ ഞങ്ങൾ വിശ്വസിക്കുകയുള്ളൂ എന്ന് അവിശ്വാസികളുടെ ലോകം പറയുമ്പോൾ ധന്യനായ പൗലോസിനോട് ചേർന്ന് ആത്മനിറവ് പ്രാപിച്ച ദൈവമക്കൾ വിളിച്ചു പറയുന്നു, ഞങ്ങൾ കാണുന്നതിനെ അല്ല കാണാത്തതിനെ അത്രേ നോക്കിക്കൊണ്ടിരിക്കുന്നത്. കാണുന്നത് താൽക്കാലികം, കാണാത്തതോ നിത്യം. കാണുന്ന ലോകത്തിന് പുറകിൽ കാണാത്തൊരു അദൃശ്യ ലോകമുണ്ട്. ഈ കർത്തൃദാസൻ പ്രാർത്ഥനാ നിരതനായിരിക്കുന്നു. ഈ പ്രാർത്ഥന നദീതീരത്തും വിശ്രമ സ്ഥലത്തുമായി തുടരുകയാണ്. ഈ പ്രത്യേക സമയം പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്റെ നദീതീരത്തെ പ്രാർത്ഥനാവേളയിൽ ചുക്കിച്ചുളിഞ്ഞ മുഖഭാവത്തോടും ഒക്കിയ വയറോടും പാറിപ്പറന്ന തലമുടിയോടും കൂടെ എണ്ണ തേക്കാതെ മാംസവും വീഞ്ഞും ഒന്നും ആസ്വദിക്കാതെ പ്രാർത്ഥനയിലിരിക്കുമ്പോൾ തന്റെ കൺമുൻപിലേക്ക് ഇതാ ഒരു പുരുഷ രൂപം ഇറങ്ങി വരികയാണ്. സ്തോത്രം. എന്റെ വാക്കുകൾ കൊണ്ടോ എന്റെ ഭാഷാശേഷിക്കോ എന്റെ പദപ്രയോഗങ്ങൾക്കോ വിശദീകരിക്കാൻ കഴിയാത്തത്ര അതുല്യമായ കാന്തരൂപത്തിൽ തേജസ് കത്തിക്കാളുന്ന ആത്മമണ്ഡലത്തിൽ ജ്വലിക്കുന്ന ഒരു പുരുഷരൂപമാണ് ഇറങ്ങി വരുന്നത്. സ്തോത്രം. അവനെ ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുന്ന ദൈവമക്കൾ ഒന്ന് ശ്രദ്ധിച്ചു നോക്കിക്കാട്ടെ. കർത്താവിന് സ്തോത്രം. അവന് ഇങ്ങനെയാണ് പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. മുഖം മിന്നൽ പ്രകാശം പോലെയും ദേഹം ഗോമേതകം പോലെയും കൈകാലുകൾ മിനുക്കിയ താമ്രത്തിന്റെ വർണ്ണം പോലെയും കണ്ണുകൾ തീപ്പന്തം പോലെയും അരയിൽ ഊപ്രാസ് തങ്കം കൊണ്ട് കച്ച കെട്ടി അവന്റെ ശബ്ദം ഒരു പുരുഷാരത്തിന്റെ ആരവം പോലെയും ഉള്ള നിലയിൽ അവനെ കണ്ടപ്പോൾ മരിച്ചവനെ പോലെ ബോധരഹിതനായി അവന്റെ മുൻപിൽ വീഴത്തക്ക വിധം ആത്മമണ്ഡലം തുറന്ന് ഇറങ്ങി വന്നിരിക്കുന്ന ഈ പുരുഷാകാര സത്ത ആരാണെന്ന് എന്റെ മുന്നിലിരിക്കുന്ന ദൈവമക്കൾക്ക് അറിയാമോ? ഇതാ, നിങ്ങൾ ഇത് രാത്രി ഒന്ന് ശ്രദ്ധിച്ചു നോക്കുക, ശ്രദ്ധിച്ചു നോക്കുക. മുഖം മിന്നൽ പ്രകാശം പോലെ. എന്താ മിന്നൽ പ്രകാശത്തിന്റെ കളറ്? നഷ്ടിച്ച നേരത്ത് സൂര്യൻ നമ്മുടെ തലയ്ക്ക് മീതെ തിളച്ചു തുള്ളി കുതിച്ചു കയറുമ്പോൾ മീനച്ചൂടിൽ കത്തിച്ചൊലിച്ചു നിൽക്കുന്ന സൂര്യനെ കാണാൻ നിന്റെ കണ്ണുകൾ തുറന്നു നോക്കിയാൽ തിളച്ചു പിടിക്കാൻ പറ്റുമോ? പറ്റില്ല. അങ്ങനെയെങ്കിൽ മിന്നൽ പിണർ എന്ന് പറഞ്ഞാൽ സൂര്യപ്രഭയുടെ തുല്യ പ്രകാശധാരയാണ്. അങ്ങനെയാണെങ്കിൽ നഷ്ടിച്ച നേരത്ത് സൂര്യൻ കത്തി നിൽക്കുന്ന അത്ര പ്രകാശധാരയിൽ മുങ്ങിക്കുളിച്ച മുഖഭാവം. സ്തോത്രം. ഇനിയും ദേഹം ഗോമേതകം പോലെ. എന്താ ഗോമേതക വർണ്ണം? താമരപ്പൂവിന്റെ ഇതളുകൾക്കിടയിലെ ഇളം ചുവപ്പിൽ ഒരോട് തീറ്റകത്ത് കത്തിച്ചൊലിച്ചു നിന്നാൽ അതിന്റെ പഴുത്ത വർണ്ണം, അതാണ് ഗോമേതക വർണ്ണം. അതും ഏതാണ്ട് തീരൂപമാണ്. സ്തോത്രം. ഇനിയും കണ്ണുകൾ തീപ്പന്തം പോലെ. അങ്ങനെയാണെങ്കിൽ അതും ഒരു തീരൂപമാണ്. അരയിൽ ഊപ്രാസ് തങ്കം കൊണ്ട് കച്ച. എന്താണ് ഊപ്രാസ് തങ്കം? ഒരു കഷണം തങ്കം ഒരു തട്ടാൻ ഉമിക്ക് തീറ്റകത്തിട്ട് ഊതിക്കൊണ്ടിരിക്കുമ്പോൾ കീടം മാറിയതിന്റെ തെളിവായി ഒരു മഞ്ഞപ്രകാശം അതിൽ നിന്ന് ജ്വലിക്കുമ്പോൾ ആ മഞ്ഞപ്രകാശം ജ്വലിക്കുന്ന തീയിൽ കത്തുന്ന സ്വർണ കട്ടയ്ക്കാണ് ഊപാസ്തംഗം. അങ്ങനെയാണെങ്കിൽ അതും സാക്ഷാൽ തീയാണ്. ഈ തീ പൊതിഞ്ഞയാൾ ഇറങ്ങി വന്നു കഴിഞ്ഞപ്പോൾ ഇത് മറ്റാരുമല്ല. ആരെന്നറിയണമെങ്കിൽ ഇവിടെ ഇറങ്ങി വന്നിരിക്കുന്ന പുരുഷരൂപത്തിന് വേദപുസ്തകത്തിൽ മറ്റെവിടെങ്കിലും ഇറങ്ങി വരാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്നൊന്ന് പരിശോധിക്കണം. സ്തോത്രം. അത് നിങ്ങൾ പഠിച്ചാൽ മറ്റൊരു സ്ഥലത്ത് ഇതേപോലൊരു പുരുഷരൂപം ഇറങ്ങുമെന്ന് നിങ്ങൾ കാണാൻ കഴിയും. ഇവിടുത്തെ മിന്നൽ പ്രകാശത്തിന്റെ മുഖഭാവത്തിന് തുല്യമായ മുഖമുള്ള ഒരു ആൾ വെളിപ്പാട് ഒന്നിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. ഏഴ് നിലവിളക്കുകളുടെ നടുവിൽ നിലയങ്കി ധരിച്ച് മാറത്ത് പൊൻകച്ച കെട്ടി ഒരു തേജോ രൂപം ഇറങ്ങി വന്നിരിക്കുന്നു. അവന്റെ മുഖം സൂര്യൻ ശക്തിയോടെ പ്രകാശിക്കുന്നു. അവന്റെ കണ്ണുകൾ തീപ്പന്തം പോലെ വെട്ടിത്തിളങ്ങുന്നു. അവന്റെ വായിൽ നിരമുന വാൾ പുറപ്പെടുന്നു. അവന്റെ കാൽ ഉലയിൽ കാച്ചിപ്പഴിപ്പിച്ച വെള്ളോടിന് സദൃശമായിരിക്കുന്നു. അവന്റെ വലങ്കൈ ഏഴ് നക്ഷത്രം പിടിക്കുന്നു. അവന്റെ ഇടങ്കൈ മരണപാതാളങ്ങളുടെ താക്കോൽ വഹിക്കുന്നു. അങ്ങനെയെങ്കിൽ ദാനിയേൽ പത്തിൽ ഇറങ്ങി വന്ന അതേ വ്യക്തി തന്നെയാണ് വെളിപ്പാടൊന്നിൽ ഇറങ്ങി വന്നിരിക്കുന്നത്. ഇന്ന് രാത്രി എന്റെ മുൻപിലിരുന്ന് പ്രാർത്ഥിക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയട്ടെ, തന്റെ ജടാവതാരത്തിന്റെ ആറ് നൂറ്റാണ്ടുകൾക്ക് പുറകിൽ പ്രശസ്ത വേദപണ്ഡിതന്മാർ എഴുതിയ വേദശാസ്ത്ര വസ്തുതകളുടെ വെളിച്ചത്തിൽ ഞാൻ വിളിച്ചു പറയുന്നു, തന്റെ ജടാവതാരത്തിന്റെ ആറ് നൂറ്റാണ്ടുകൾക്ക് പുറകിൽ ആകാശമണ്ഡലത്തെ മൂടി നിൽക്കുന്ന പാർസി പ്രഭുവിനെ വെട്ടിമാറ്റി പ്രാർത്ഥിക്കുന്ന തന്റെ ദാസന്റെ മുൻപിൽ മറുപടി എത്തിക്കാൻ എന്റെ നാഥൻ തീയിൽ ഇറങ്ങി വന്നെങ്കിൽ അവന്റെ ചൂട് നിണത്താൽ കഴുകൾ പ്രാപിച്ച നിന്റെ പ്രതിസന്ധികൾക്ക് നടുവിൽ സ്വർഗത്തിന്റെ കോണിലിരുന്ന് ഉറങ്ങുന്ന കർത്താവല്ല ഇന്ന് രാത്രി നാം സ്തോത്രം പറഞ്ഞ് ആരാധിക്കുന്ന കർത്താവ്. ഇരുട്ടിന്റെ ശക്തികൾക്കെതിരെ, നരക കവാടങ്ങൾക്കെതിരെ, പാതാള ഗോപുരങ്ങൾക്കെതിരെ, സാത്താന്റെ ഒടുങ്ങാ പകയ്ക്കെതിരെ പടപൊരുതാൻ വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി ആകാശം ചായിച്ചിറങ്ങി വരാൻ കഴിവുള്ളവന്റെ കരം ഇന്ന് രാത്രി ഇവിടെ ചലിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ജനം ആത്മാവിൽ കാണട്ടെ. നാളെ നടത്താൻ ശത്രു ഒരുക്കിയ കണികൾ ഇന്ന് രാത്രി ബന്ധിക്കാൻ നിന്നവൻ അധികാരം വ്യാപരിക്കുന്നു. അമ്പൽ ഘടകന ദിഗജാതികൾ ഘടക രേതിക ചാതജാനയാലക എത്ര ദൈവമക്കൾ ഇന്ന് രാത്രി ആത്മാവിൽ കാണും. ഈ രാത്രി ദൈവദാസ നീ കളിക്കളത്തിലല്ല യുദ്ധക്കളത്തില, സഹോദരി നീ കളിക്കളത്തിലല്ല പോർക്കളത്തില, പ്രിയ പിതാവേ നീ കളിക്കളത്തിലല്ല യുദ്ധക്കളത്തില. നിന്റെ സഭയിൽ ഭിന്നത ഉളവാക്കുവാൻ, നിന്റെ സഭയുടെ ഐക്യതയെ തകർക്കുവാൻ, നിന്റെ സഭയുടെ ആരാധനയെ മന്ദി ഭവിപ്പിക്കുവാൻ, നിന്റെ സഭയിൽ ദുരുപദേശം കടത്തുവാൻ, നിന്റെ ശുശ്രൂഷയെ ഇടക്കി വെച്ച് തകർക്കുവാൻ, നിന്റെ ശുശ്രൂഷക്കെതിരെ നിന്റെ സഭയ്ക്കെതിരെ ഇരുട്ടിന്റെ ശക്തികൾ പോരാടുമ്പോൾ നിന്റെ കുടുംബ പ്രാർത്ഥന ഇല്ലാതാക്കി കളയുവാൻ, നിന്റെ കുടുംബ ബന്ധത്തെ ഇല്ലാതാക്കാൻ, നിന്റെ ദാമ്പത്യ ബന്ധത്തിന് വിള്ളൽ വീഴ്ത്താൻ, നിന്റെ കുടുംബ പ്രാർത്ഥന ഇടയ്ക്ക് വെച്ച് മുറിക്കാൻ, നിന്റെ ഐക്യതയെ കുടുംബത്തിൽ തകർക്കാൻ, നിന്റെ തലമുറയുടെ മേൽ കഷ്ടം വരുത്താൻ, നിന്റെ കുടുംബത്തിന്റെ വാഗ്ദത്തങ്ങൾക്ക് കാലതാമസം വരുത്താൻ, നിന്റെ കുടുംബത്തിനെതിരെ ഇരുട്ടിന്റെ ശക്തികൾ പോരാടുമ്പോൾ നിന്റെ സ്വകാര്യ ജീവിതത്തെ തകർക്കാൻ, തെറ്റുകുറ്റങ്ങളുടെ കൂടെ കൂടെയുള്ള ആക്രമണ നിമിത്തം നിന്റെ ഇച്ഛാശക്തിയെ ബലഹീനമാക്കി, നിന്നെ കൊണ്ട് രഹസ്യമായി പാപം ചെയ്യിച്ച് ഒരു ദിവസം നിന്നെ പരസ്യ കോലമാക്കി മാറ്റാൻ, നിന്റെ സ്വകാര്യ ജീവിതത്തിനെതിരെ ഇരുട്ടിന്റെ ശക്തികൾ പടവരുതുമ്പോൾ ഇന്ന് രാത്രി എന്നെ മുമ്പിലിരിക്കുന്ന അഭിഷിക്തന്മാരായ കർത്തൃദാസന്മാർ പോരാട്ടം തിരിച്ചറിയുന്നെങ്കിൽ പടവാൾ കരങ്ങളിലെടുത്ത് ഉറങ്ങാൻ തയ്യാറാകാതെ ഇന്ന് രാത്രി വലിച്ച ഊരി യേശുവിന്റെ അധികാരമുള്ള നാമത്തിൽ ഇരുട്ടിന്റെ ശക്തികൾക്ക് നേരെ ആത്മാവിൽ പടവരുതാൻ നടന്നടുക്കുക. യേശുവിന്റെ നാമത്തിൽ ഈ ഗ്രൗണ്ടിൽ അധികാരം വ്യാപരിക്കുന്നു. രക്തത്തിന്റെ ശക്തി അനുഭവിച്ചറിയുന്ന ദൈവമക്കൾ ആത്മതലത്തിൽ തിരിച്ചറിയട്ടെ. നിന്റെ പോരാട്ടം നടക്കുന്ന രാത്രിയായി രാത്രി. ഗ്ലോറി 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 ഗ്ലോറി. സഹിപ്പാൻ കഴിയാത്തത് ചിലത്, വിശദീകരിക്കാൻ കഴിയാത്ത മണ്ഡലത്തിൽ നിന്റെ കുടുംബത്തിന് പുറകിൽ ധനമുയർത്തി നിർത്തിക്കൊണ്ട് നാളുകൾ ആധിപത്യം പുലർത്തുമ്പോൾ യേശുവിന്റെ രക്തത്തിന്റെ ശക്തി ഇന്ന് രാത്രിയുടെ വ്യാപരിക്കുന്നു. അവരെ വചനത്തിന്റെ അധികാരം ഇന്ന് രാത്രിയുടെ പ്രവഹിക്കുന്നു. നാഥന്റെ കരം ഈ ഗ്രൗണ്ടിൽ ചില വ്യക്തികളെ തൊടുന്നു. കടുങ്ങട്ടുകയുടെ ചില കുടുംബ ബന്ധനങ്ങളെ എന്റെ കർത്താവിന്റെ കരം ചില വ്യക്തികൾക്കായി ഈ ഗ്രൗണ്ടിൽ അഴിച്ചെടുക്കുന്നു. വിശ്വസിക്കുക, അവന്റെ കാരകരം ഇവിടെ ചലിച്ചുകൊണ്ടിരിക്കുന്നു. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ അറിയട്ടെ, ആത്മമണ്ഡലത്തിൽ അവന്റെ സാന്നിധ്യം ഇറങ്ങുകയാണ്. ഗ്ലോറി 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 ഗ്ലോറി. രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. അറുക്കപ്പെട്ട കുഞ്ഞാറിന് മഹത്വം, അറുക്കപ്പെട്ട കുഞ്ഞാറിന് മഹത്വം, അറുക്കപ്പെട്ട കുഞ്ഞാറിന് മഹത്വം, അറുക്കപ്പെട്ട കുഞ്ഞാറിന് മഹത്വം. വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ജനം പ്രാർത്ഥനയിൽ യുദ്ധം ചെയ്തുകൊണ്ടിരുന്നാട്ടെ. ഈ രാത്രിയിലെ സാധാരണ രാത്രിയല്ല. ഈ യോഗത്തിന് നടുവിൽ ചില ദൈവപ്രവർത്തികൾ നടക്കുന്ന രാത്രിയാണ്. വാഗ്ദത്തത്തിന് കാലതാമസം വരുത്തി നാളുകളായി പടപൊരുതുന്ന ചിലതിന്മേൽ എന്ന നാഥന്റെ കരം ഇന്ന് രാത്രി ചലിക്കുകയാണ്. ഒരിക്കലും തല പൊക്കുകയില്ല. ഇതോടെ നിന്റെ കുടുംബം തകർന്നു എന്ന് പറയത്തക്ക വിധം ഇരുട്ടിന്റെ ശക്തികൾ എത്ര വലിയ പദ്ധതികൾ ഒരുക്കിയാലും തകർന്നതിനകത്തു നിന്നും ഒരു പുതിയ മുളയെ ഇന്ന് രാത്രി എഴുന്നേൽപ്പിച്ച് നിന്റെ കുടുംബത്തിന്റെ മുഖച്ഛായ മാറ്റാൻ എന്റെ നാഥന്റെ കരം ഈ രാത്രി നിനക്ക് വേണ്ടി ചലിക്കുകയാണ്. മൂന്ന് ശവങ്ങൾ ഒരുമിച്ച് പുറത്തു പോയ നവോമിയുടെ വീട്ടിൽ കയ്പ് ആധിപത്യം പുലർത്തുമ്പോൾ ആ നവോമിയുടെ വീട്ടിൽ നിന്നും യേശുവിന്റെ വല്യപ്പച്ചനായ ബോവസിനെ പുറത്തു കൊണ്ടുവരത്തക്ക വിധത്തിൽ, ദൈവത്തിന് സ്തോത്രം, ബോവസിൽ നിന്ന് തലമുറകളെ പുറത്തു കൊണ്ടുവരത്തക്ക വിധം എന്റെ നാഥന്റെ കരം ചലിച്ചെങ്കിൽ ഇന്ന് രാത്രി ദൂത് പറയുന്നു, പരിശുദ്ധാത്മാവ് ഇടപെടുന്നു, ഒരിക്കലും തല പൊക്കുകയില്ലെന്ന് ലോകം വിധി എഴുതിയ നിന്റെ കുടുംബത്തിനകത്ത് നീ കാണാത്ത ഒരു കരം നിന്റെ കഷ്ടതയുടെ പുറകിൽ നിനക്ക് വേണ്ടി ചലിക്കുന്നു. എല്ലാം തകർന്നു, ഇനിയും തകരുന്നു, ഇനിയും ഉയരില്ല എന്ന് വിധി എഴുതിയാലും ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ഒരു പുതിയ മുളയെ നിനക്ക് വേണ്ടി ഉയർത്താൻ നാഥന്റെ കരം ഇന്ന് രാത്രി നിന്റെ കഷ്ടതയുടെ പുറകിൽ ഉണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ കാണട്ടെ. ഇതൊരു സാധാരണ രാത്രിയല്ല, ആത്മലോകം ചലിക്കുന്ന രാത്രിയാണ്. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അന്തൽ ഘടകനാ ദിഗജാതികൾ ഘടക രേതികതകൾ ഘടക രാധികനയാരക ആതൽ ഘടകനെ ദിഗജാതികൾ ഘടക രേതിക ചാതജാനയാരക. ഇന്ന് രാത്രി അഭിഷിക്തന്മാരെ നിങ്ങൾ സാധാരണക്കാരല്ല. ആത്മലോകം ഇന്ന് രാത്രി നമ്മുടെ കൺമുൻപിൽ തുറക്കുകയാണ്. ഇവിടെ ഈ പ്രാർത്ഥന ആരാധന ഉയർന്നുകൊണ്ടിരിക്കുമ്പോൾ യേശുവിന്റെ കരം ചില വ്യക്തികളെ ഈ ഗ്രൗണ്ടിൽ കൈവച്ച പ്രാർത്ഥിക്കാതെ തന്നെ തൊട്ടുകൊണ്ടിരിക്കുകയാണ്. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. അല്പനാൾ കൂടെ ഈ പടിപ്പുര വാതിക്കൽ എന്നെ ഇരുത്തിയിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്ത് എന്ന് ചോദിച്ചുകൊണ്ട് വിഞ്ഞുന്ന ചില മോർദേക്കായിമാർ ഈ രാത്രി ഈ ദൂത കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഈ കഷ്ടതയുടെ പുറകിൽ ദൈവത്തിന് ഉദ്ദേശമുണ്ട്. സാത്താൻ ഒരുക്കി വച്ചിരിക്കുന്ന ചില തന്ത്രങ്ങൾ നിന്റെ കുടുംബത്തിന് പുറകിലുണ്ട്. രണ്ട് ഷണ്ണന്മാർ ഒരുമിച്ച് രാജാവിനെ കൊന്നു കളഞ്ഞിട്ട് അടുത്ത ഹാമാൻ രംഗത്ത് അധികാരിയായി വന്നാൽ നിന്റെ ഭാവി മുടിയും എന്ന് ദൈവത്തിന് അറിയാവുന്നത് കൊണ്ട് ചില ദൂതകൾ നിന്നിൽ നിന്ന് പുറത്തു വരാൻ അല്പസമയം കൂടെ ഈ പടിപ്പുരവാദിക്കൽ എന്റെ ദൈവം നിന്നെ അനുവദിച്ചിരിക്കുന്നു. നിന്റെ കഷ്ടതയുടെ ദിനങ്ങൾ അധികം ദീർഘമാകില്ല. ഇതിനകത്ത് നാഥന്റെ കരമുണ്ട്. ഈ ശോധനയുടെ പുറകിൽ ആ കരം ഈ രാത്രി ചലിച്ചുകൊണ്ടിരിക്കുന്നു. വിശ്വാസത്താൽ കാണുക, ആത്മമണ്ഡലം തുറക്കുന്നു. വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി വ്യാപരിക്കുന്ന ദൈവശക്തിയുടെ അളവറ്റ വലിപ്പം വീശിയടിക്കുന്ന ഒരു കാറ്റ് പോലെ, പെയ്തിറങ്ങുന്ന ഒരു മഴ പോലെ ഈ ഗ്രൗണ്ടിൽ പ്രവഹിക്കുന്നു. കൃപ പ്രാപിച്ച നീ ആത്മാവിൽ അറിയട്ടെ, ഇത് കളിക്കളമല്ല, ഇത് പോർക്കളമാണ്. അന്തർ ഘടകനാധികജാതികൾക്കടകൾ ഏതികഥകൾക്കടകരാധികനയാരക. ഗ്ലോറി 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 ഗ്ലോറി. എന്റെ മുന്നിലിരുന്ന് സ്തോത്രം ചെയ്യുന്ന ദൈവമക്കളോട് ഞാൻ ചോദിക്കട്ടെ, എന്റെ അപ്പൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെങ്കിൽ എന്റെ അതിരുത്തൻ മാറ്റിയാൽ, എന്നെ കയ്യേറ്റം ചെയ്യാൻ ഗൂഢാലോചന ചെയ്താൽ, എന്റെ യോഗം കലക്കിയാൽ, എനിക്കെതിരെ പദ്ധതികൾ ആസൂത്രണം ചെയ്ത് അപകടകരമായ പദ്ധതികൾ ചെയ്താൽ, ഞാൻ ഇവിടെ പോലീസ് സ്റ്റേഷനിൽ പോലീസുകാരന്റെ അടുക്കൽ കൈക്കാശമായി പോകില്ല. എന്റെ അപ്പൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയാണെങ്കിൽ നമ്പർ ഡയൽ ചെയ്യും, 24 മണിക്കൂറിനുള്ളിൽ ഡൽഹിയിൽ നിന്ന് എനിക്ക് വേണ്ട സംരക്ഷണത്തിന്റെ ഓർഡർ വരുമെങ്കിൽ നാം ആരാധിക്കുന്ന നമ്മുടെ അപ്പച്ചൻ ഇന്ത്യൻ പ്രധാനമന്ത്രിയേക്കാൾ വലിയവനാണെന്ന് വിശ്വസിക്കുന്ന ദൈവവൈദരെ, ഒരു രാഷ്ട്രീയ പിൻബലവുമില്ലാതെ നിന്റെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ദൈവത്തിന്റെ കരം മറുപടിയായി ചലിച്ചാൽ ഇന്ന് രാത്രി നീ കണ്ടിട്ടില്ലാത്ത മേഖലയിൽ ചില ദൈവപ്രവൃത്തികൾ നടക്കും എന്ന് വിശ്വസിക്കുന്ന എത്ര ദൈവം ഇവിടെയുണ്ട്. ഗ്ലോറി ഹല്ലേലൂയ. സാക്ഷാൽ തീ രൂപത്തിൽ ഒരാൾ ഇറങ്ങുകയാ. ഒരു നിമിഷം ദൈവമക്കൾ വേദപുസ്തകത്തിലേക്കൊന്ന് പാളി നോക്കുക. നമ്മുടെ ദൈവം തന്റെ മുഴുപ്രതാപത്തോടെ ഇറങ്ങിയ ചില പ്രത്യേക മണ്ഡലങ്ങൾ വേദപുസ്തകത്തിലുണ്ട്. അതിൽ ഒന്നാമത്തെ രംഗപ്രവേശനം പുറപ്പാട് പുസ്തകത്തിലാണ്. ഒരു തീ കത്തി ജ്വലിക്കുന്നു, മുൾപ്പറപ്പാണ് കത്തുന്നത്. അടുത്ത് ചെല്ലുന്ന മോശ അകത്തുനിന്നൊരു ശബ്ദം കേൾക്കുന്നു. ഇത് മുൾപ്പറപ്പിനെ കത്തിക്കുന്ന തീയല്ല, ഇത് മുൾപ്പറപ്പിനെ മൂടുന്ന തീയാണ്. ഇന്ന് രാത്രി ഈ തീ നിന്റെ മേൽ ഇറങ്ങിയാൽ നീ കത്തില്ല. നിന്റെ അകത്ത് ഏതെങ്കിലും രോഗത്തിന്റെ അണുബീജങ്ങൾ ഉണ്ടെങ്കിൽ അതിനെ കത്തിച്ചു കളഞ്ഞുകൊണ്ട് നിന്നെ പൊതിയാൻ കഴിവുള്ള ഈ തീയുടെ വ്യാപാരം ഈ കോമ്പൗണ്ടിൽ നിനക്ക് വേണ്ടി ചലിക്കുന്നുണ്ട്. മോശേ, എന്റെ ജനത്തിന്റെ നിലവിളി ഞാൻ കേട്ടു, അവരുടെ കണ്ണുനീർ ഞാൻ കണ്ടു. ഇനിയും ഞാൻ വെച്ചു പൊറപ്പിക്കില്ല. ഈജിപ്തിലെ ദേവന്മാരോട് കണക്ക് തീർക്കാൻ എന്റെ കരം ഇറങ്ങാൻ തുടങ്ങുകയാണ്. എന്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ സ്തോത്രത്തോടെ കേൾക്കുക. വെളിച്ചം പിടിച്ചുകൊടുത്ത് കാണുന്ന ദൈവമല്ല ഞാൻ ആരാധിക്കുന്ന ദൈവം. മെഴുകുതിരി കാലിന്റെ പുറകിൽ പ്രസാദിക്കുന്ന ദൈവമല്ല ഞാൻ സേവിക്കുന്ന ദൈവം. അവൻ ഇറങ്ങിയാൽ തീയായിട്ടിറങ്ങും. അവന്റെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ ഇവിടുത്തെ ഒരു ശക്തിക്കും, ഒരു ക്ഷുദ്രപ്രയോഗ ത്തിനും, ഒരാവാഹിച്ചു വിട്ട ദുരാത്മ വ്യാപാരത്തിനും, ഒരു ശാപത്തിന്റെ കെട്ടുകൾക്കും, ഒരു മന്ത്രവാദിക്കും കഴിയത്തില്ലെങ്കിൽ വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ കാണുക, നിന്റെ കണ്ണുനീർ തുള്ളികൾക്ക് മുൻപിൽ ആ തീ ഇറങ്ങും. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. മോശ എന്ന ഒരുത്തൻ കണ്ട തീയുടെ പുറകെ പോകേണ്ടവരല്ല ജനം. ജനം ദൈവത്തെ അറിയണം. മേഘം അന്ധതമസ് കൂരിലിട്ട് വാക്കുകളുടെ ശബ്ദം ഇവയിൽ കത്തിക്കാളുന്ന തീയിൽ, അയ്യോ ഞാനും പേടിച്ചു വിറയ്ക്കുന്നേ എന്ന് പറയത്തക്ക വിധം ഒരു ദിവസം എന്റെ ദൈവം പർവ്വതത്തിന് മുകളിലൊന്ന് ഇറങ്ങി. രാത്രി എന്റെ മുൻപിലിരുന്ന് സ്തോത്രം പറഞ്ഞ് ആരാധിക്കുന്ന ദൈവവൈദലെ, ചെത്തിക്കച്ചവടത്തിൽ നഷ്ടം വന്ന മട്ടിൽ താടിക്ക് കയ്യും താങ്ങി വായിൽ തെർമോമീറ്ററും കടിച്ചു പിടിച്ച് ഡോക്ടറിന് മുൻപിൽ രോഗി ഇരിക്കുന്നത് പോലെ അഗതിയായിട്ടല്ല നീ ഇവിടെ ഇരിക്കേണ്ടത്. നിന്റെ പിതാവ് ഈ പ്രപഞ്ചത്തിന്റെ ചക്രവർത്തിയാണെങ്കിൽ അവൻ ഇന്ന് രാത്രി ഒന്ന് ചലിച്ചാൽ പിടിച്ചു നിൽക്കാൻ ഒരു രുദ്രശക്തികൾക്കും കഴിയുകയില്ലെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മകണ്ണുകൾ തുറന്നൊന്ന് കാണട്ടെ. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ഞാൻ ഈ കഴിഞ്ഞ ദിവസം ഒരു ശാസ്ത്രഗ്രന്ഥം വായിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഭൂമിയുടെ കണക്ക് പഠിച്ചപ്പോൾ 9,30,00,000 മൈൽ അപ്പുറത്തുനിന്ന് കത്തിച്ചൊലിക്കുന്ന സൂര്യൻ ഭൂമിയെ പോലെ 13,00,000 ഭൂമിമാരെ വയറ്റിന് ഉൾക്കൊള്ളത്തക്ക ബാഹ്യ വലിപ്പമുള്ളതാണെന്ന് പഠിച്ചു. എനിക്ക് അത്ഭുതം തോന്നി. ഭൂമി തന്നെ നമ്മുടെ വലി കാഴ്ചയിൽ എത്ര വലുതാ. അങ്ങനെയാണെങ്കിൽ 13,00,000 ഭൂമിമാരെ വയറ്റിൽ ഉൾക്കൊള്ളത്തക്ക വിധം ബാഹ്യ വലിപ്പമുള്ള സൂര്യന്റെ ബാഹ്യ വലിപ്പം എന്തായിരിക്കും? അപ്പോൾ ഞാൻ ഓർത്തു, ഈ സൂര്യനാണ് ഏറ്റവും വലിയ സൂര്യൻ. വായിച്ചു വന്നപ്പോൾ മറ്റൊരു കാര്യം മനസ്സിലായി, ഈ ആകാശ ഗംഗയിൽ ഈ ഗാലക്സികളിൽ തൊട്ടടുത്ത് നിൽക്കുന്ന ഓറിയോൺ ബെൽറ്റിന്റെ അതിർത്തിയിലെ ഒരു സൂര്യന്റെ വലിപ്പം ബാഹ്യമായി 600 കോടി കിലോമീറ്റർ ആണ്. 600 കോടി കിലോമീറ്റർ. സൂര്യൻ മുതൽ നെപ്റ്റ്യൂൺ വരെ 434 കോടി കിലോമീറ്ററേ ഉള്ളൂ. ശ്രദ്ധിക്കൂ, സൂര്യൻ മുതൽ നെപ്റ്റ്യൂൺ വരെ 434 കോടി കിലോമീറ്ററേ ഉള്ളൂ. എന്നാൽ ഇതിനടുത്ത് നിൽക്കുന്ന ഒരു സൂര്യന് 600 കോടി കിലോമീറ്റർ ബാഹ്യ വലിപ്പമുണ്ട്. അതിന്റെ അർത്ഥം എന്തെന്നറിയാമോ? സൂര്യൻ, ചന്ദ്രൻ, ഭൂമി, വ്യാഴം, പ്ലൂട്ടോ, നെപ്റ്റ്യൂൺ, ഈ ഗ്രഹങ്ങളെ ഒക്കെ വയറ്റിലോട്ടെടുത്ത് വെച്ചുകൊടുത്താൽ ഉദരത്തിലൂടെ വട്ടം കറക്കത്തക്ക വിധം ഈ സൂര്യ കുടുംബത്തെ ഉള്ളിൽ വഹിച്ചത്തക്ക ബാഹ്യവ്യാസമുള്ള ഒരു സൂര്യനാണ് അടുത്തിരിക്കുന്ന സൂര്യൻ. ഇത്തരം കോടി കോടി സൂര്യന്മാരെയും നക്ഷത്രങ്ങളെയും നെബുലകളെയും ഗാലക്സികളെയും ഉണ്ടാകട്ടെ എന്ന ഒറ്റ കൽപ്പനയ്ക്ക് മുൻപിൽ വിളിച്ചു വരുത്തിയ മഹാദൈവം എന്റെ അപ്പനാണ് എന്ന് വിശ്വസിക്കുന്ന ദൈവവൈദലെ, അവന് പർവ്വതത്തിന് മുകളിൽ ഇറങ്ങിയാൽ അവന്റെ മുൻപിൽ പിടിച്ചു നിൽക്കാൻ ഒരു ശക്തിക്കും കഴിയത്തില്ല എന്ന് വിശ്വസിക്കുന്നെങ്കിൽ ഇന്ന് രാത്രി കാണുക, അവന് പർവ്വതത്തിന് മുകളിൽ ഇറങ്ങില്ല. 12-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അതിന്റെ കുറേക്കുള്ള വിശദീകരണം നമുക്ക് കാണുവാനായിട്ട് കഴിയും. ഇങ്ങനെയാണ് ആത്മരോഗത്തെ കുറിച്ച് പറയുന്നത്. സ്വർഗത്തിൽ ഒരടയാളം കാണായി, സൂര്യനെ അണിഞ്ഞ ഒരു സ്ത്രീ, അവളുടെ കാൽ കീഴിൽ ചന്ദ്രനും 12 നക്ഷത്രങ്ങൾ കൊണ്ട് അങ്കിതമായ ഒരു കിരീടം അവൾ ധരിച്ചിരിക്കുന്നു. അവൾ ഗർഭിണിയായി പ്രസവ വേദനപ്പെട്ട് നിലവിളിച്ചു. സ്വർഗത്തിൽ മറ്റൊരടയാളം കാണായി, 7 തലയും 10 കൊമ്പും കൊമ്പുകളിൽ 10 രാജമുടിയും തീ നിറം ഉള്ളൊരു മഹാസർപ്പം, അതിന്റെ വാൽ ആകാശത്തിൽ ചുഴറ്റി നക്ഷത്രങ്ങളിൽ 3-ൽ 1 വാൽക്കുമ്പിളിലാക്കി ഭൂമിയിലേക്ക് എറിഞ്ഞു. സ്വർഗത്തിൽ യുദ്ധമുണ്ടായി. മിഖായേലും അവന്റെ ദൂതന്മാരും മഹാസർപ്പത്തോട് പടവെട്ടി. മഹാസർപ്പം അവന്റെ ദൂതന്മാരുമായി പടവെട്ടി ജയിച്ചില്ലതാനും ഭൂതലത്തെ മുഴുവൻ തെറ്റിച്ചു കളയുന്ന പിശാചും മഹാസർപ്പവുമായ പഴയ പാമ്പിനെ ഭൂമിയിലേക്ക് തള്ളിക്കളഞ്ഞു. അവന്റെ ദൂതന്മാരെയും അവനോടൊപ്പം തള്ളിക്കളഞ്ഞു. അപ്പോൾ ഞാൻ സ്വർഗത്തിൽ ഒരു മഹാശബ്ദം പറഞ്ഞു കേട്ടത്, ഇപ്പോൾ നമ്മുടെ ദൈവത്തിന്റെ രക്ഷയും ശക്തിയും അവന്റെ ക്രിസ്തുവിന്റെ ആധിപത്യം തുടങ്ങിയിരിക്കുന്നു. നമ്മുടെ സഹോദരന്മാരെ രാപ്പക ദൈവസന്നിധിയിൽ കുറ്റം ചുമത്തുന്ന അപവാദിയെ തള്ളിയിട്ട് കളഞ്ഞുവല്ലോ അവർ. അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷ്യവചനം നിമിത്തവും ജയിച്ചു. അതിന്റെ അർത്ഥം എന്താണ്? ആകാശത്തിന്റെ അറുതിയിൽ, ഈ വ്യോമപാളയത്തിൽ, ഈ മേഘത്തട്ടിൽ ഒരു സർവാധികാരി പണം വിരിച്ചു നിൽക്കുന്നു. അവൻ 7 തലയുണ്ട്. തല ജ്ഞാന പ്രതീകമാണ്, 7 പൂർണതയുടെ അക്കമാണ്. 7 തല ജ്ഞാനപൂർണതയുടെ അക്കമാണ്. കൊമ്പ് അധികാര പ്രതീകമാണ്. നിങ്ങളുടെ കൊമ്പുകൾ മേലോട്ട് ഉയർത്തരുത്, ശാഠ്യത്തോടെ സംസാരിക്കുകയും വരുത്. അങ്ങനെയാണെങ്കിൽ കൊമ്പ് അധികാര പ്രതീകമാണ്. തീ നിറം ചോരപ്രതീകമാണ്, രക്തക്വതിയാണ്. എന്നാൽ ഇന്ന് രാത്രി ഞാൻ ഇങ്ങനെ വിളിച്ചു പറയട്ടെ, അധികാര പ്രതീകത്തിന്റെ കൊമ്പുകളും സാർവത്രികതയുടെ എല്ലായിടത്തുമുള്ള എന്ന വ്യക്തം വരുന്ന 10 കൊമ്പുകളും രക്തക്വതിയുടെ പ്രതീകമായ തീ നിറവും ദൈവത്തിന് സ്തോത്രം. ജ്ഞാനപൂർണതയുടെ പ്രതീകമായ ഏഴു തലയുമുള്ള ഒരു സർവാധികാരിയായ പൈശാചിക ഭരണാധികാരി എന്ന തലത്തിൽ ശോഭിക്കുന്ന ഒരു സാത്താന്യമൂർത്തി ഈ ആകാശത്തിന്റെ അറുതികളിൽ നിന്ന് അവരോഹണ ക്രമത്തിൽ അവന്റെ അവകാശം പങ്കുവച്ച് അവന്റെ അനുചരന്മാരുമായി ഈ മണ്ഡലം ഭരിക്കുമ്പോൾ കൃപ പ്രാപിച്ച ഒരു ദൈവവൈദ്യന് ഭയം ലവലേശമില്ല. കാര്യമെന്തെന്നറിയാമോ? നിന്റെ നാവിൽ ഇന്ന് രാത്രി ഉപയോഗിക്കാൻ ഒരായുധം വ്യാപരിക്കുന്നു. അത് മറ്റൊന്നല്ല, അവർ അവനെ കുഞ്ഞാടിന്റെ രക്തം ഹേതുവായും തങ്ങളുടെ സാക്ഷ്യ വചനം നിമിത്തവും ജയിച്ചു എങ്കിൽ എന്റെ മുന്നിലിരിക്കുന്ന ദൈവമക്കൾ പ്രാർത്ഥിക്കുന്ന ദൈവജനെ തിരിച്ചറിയുക. അവന് ഏഴ് കൊമ്പ് പത്ത് കൊമ്പുണ്ടെങ്കിലും ഉണ്ടാകട്ടെ, അവന് തീ നിറമുണ്ടെങ്കിൽ വരട്ടെ, അവന് അത് അധികാരമുണ്ടെങ്കിൽ ഉണ്ടാകട്ടെ, അവന് അനുചരന്മാരുണ്ടെങ്കിൽ വ്യാപരിക്കട്ടെ. എന്നാൽ യേശുവിന്റെ രക്തമെന്ന് വാ തുറന്ന് പറയാൻ നിന്റെ നാവിൽ അധികാരം വ്യാപരിക്കുന്നെങ്കിൽ അവനെ തകർക്കാനുള്ള ബലം നിന്റെ അകത്ത് വ്യാപരിക്കുന്നുണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവത്തിന്റെ ദാസന്മാർ ഇന്ന് രാത്രി തിരിച്ചറിയട്ടെ, നിങ്ങൾ സാധാരണക്കാരല്ല. എത്ര നാവുകൾ രാത്രി ഇവിടെ ചലിക്കും, എത്ര നാവുകൾ ഇന്ന് രാത്രി ഇവിടെ ചലിക്കും. ഒരു സാധാരണ രാത്രിയോഗമല്ല ഇന്ന് രാത്രി. ഇന്ന് രാത്രി കൃപ ലഭിച്ച നിങ്ങളിൽ ആത്മീയ പോരാട്ടം നടക്കുകയാണ്. കർത്താവ് ഇവിടെ ചില രോഗികളെ സൗഖ്യമാക്കുന്ന രാത്രിയാണ്. ചില കുടുംബങ്ങളിൽ നാളുകളായി നിൽക്കുന്ന ശാപത്തിന്റെ കെട്ടുകളെ അടിച്ചു മാറ്റി കാൽവറിയിലെ രക്തത്തിന്റെ ശക്തി അവരെ പുറത്തു കൊണ്ടുവരുവാൻ ഇന്ന് രാത്രി പ്രാപ്തമാണ്. ഞാൻ ഇന്ന് രാത്രി ആത്മാവിൽ കാണുന്നു, ക്രൂശിൽ നടന്നത് പരാജയ രംഗമല്ല, അവിടെ ശത്രുവിന്റെ തല തകർത്ത ജയരംഗമാണ്. അഭിഷിക്തനായ ദൈവദാസ പ്രാർത്ഥിക്കുന്ന ദൈവമൈതലെ, ഈ രാത്രി നീ കയ്യും കെട്ടി കണ്ണുമടച്ചിരുന്ന് ഉറങ്ങാനല്ല ഈ ഗ്രൗണ്ടിലെത്തിയത്. ക്രൂശിൽ ഉയർന്നത് പോർ വിളിയാണെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ ഉയർന്നത് ജയ് വിളിയാണ്. ഒരിക്കൽ കൂടെ ഞാൻ വിളിച്ചു പറയുന്നു, ക്രൂശിൽ ഉയർന്നത് പോർ വിളിയാണെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ ഉയർന്നത് ജയ് വിളിയാണ്. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ദൈവമക്കളിൽ നാവിൽ അധികാരം വ്യാപരിക്കുമ്പോൾ നിന്റെ നാവിൽ പ്രാർത്ഥനയുടെ ശബ്ദം ഇന്ന് രാത്രി ഉയർന്നാൽ നാളെ നടത്താൻ ഒരുക്കിയിരിക്കുന്ന ദുഷ്ടന്റെ കണികൾ പ്രാർത്ഥനയിൽ ബന്ധിക്കുക മാത്രമല്ല, ക്രൂശിൽ അവന്റെ മേൽ ജയോത്സവം കൊണ്ടാടിയ യേശുവിന്റെ രക്തത്തിന്റെ പുറകിൽ വിടുതലുണ്ടെന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ കാണുക, ഈ രക്തത്തിന്റെ ശക്തി ഈ ഗ്രൗണ്ടിൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുകയാണ്. ഗ്ലോറി, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഇന്ന് രാത്രി എന്റെ പിൻപിലിരിക്കുന്ന കർത്തൃദാസന്മാർ ആത്മാവിൽ പ്രാർത്ഥിക്കട്ടെ, എന്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ പ്രാർത്ഥിക്കട്ടെ. ഇതൊരു സാധാരണ രാത്രിയായിട്ടല്ല, ഒരിക്കലും പുറത്ത് വരരുത് എന്ന് വിചാരിച്ച് നിന്റെ കുടുംബത്തെ കെട്ടിയിട്ടിരിക്കുന്ന ചില ഇരുട്ടിന്റെ ശക്തികൾ, നാളുകളായി ഭവനത്തിനകത്ത് അഭിനയിച്ച് ജീവിക്കുന്ന ചില കുടുംബ ബന്ധങ്ങളെ ഈ രാത്രി യേശുവിന്റെ കരം തൊട്ട് സൗഖ്യമാക്കിയിട്ട് ക്രൂശിൽ നടന്ന ജയം നിന്റെ പുറകിൽ നടക്കുന്ന രാത്രിയാണ് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ കാണുക, അവന്റെ കരം ഇവിടെ ചലിക്കുകയാ. നിങ്ങളിന്ന് രാത്രി ആ കാൽവറിയിലേക്ക് നോക്കുക. ക്രൂശിന്റെ ഭാരത്താൽ സന്ധിബന്ധങ്ങൾ തകർന്ന്, കൊടും ചൂടിനാൽ ശരീരം ചുട്ടരിഞ്ഞ്, ദാഹത്താൽ സർവാംഗവും തളർന്ന്, അർത്ഥപ്രാണനായി അർത്ഥനഗ്നനായി എന്റെ നാഥൻ ഗോൾഗോത്തയിലെത്തി കഴിഞ്ഞു. നിങ്ങൾ ശ്രദ്ധിക്കണേ, എക്സ് മോഡൽ ക്രൂശുണ്ട്, പ്ലസ് മോഡൽ ക്രൂശുണ്ട്, ടി മോഡൽ ക്രൂശുണ്ട്, ഐ മോഡൽ ക്രൂശുണ്ട്. ഇതിൽ യേശുവിനെ ക്രൂശിച്ച ക്രൂശ് പ്ലസ് മോഡൽ ക്രൂശാണ്. ഇത് പറഞ്ഞാൽ മേലെഴുത്ത തലയ്ക്ക് മുകളിൽ ഉയർന്നു നിൽക്കത്തക്ക വിധത്തിലുള്ള ഒരു ക്രൂശിലാണ് യേശുവിനെ ക്രൂശിച്ചത്. ആ രംഗം ഹൃദയ ഭേദകമാണ്. ഏത് കഠിന ഹൃദയവും ആ രംഗമോർത്താൽ കരളലിഞ്ഞ് കരയും. ആ ക്രൂശ് പണി തീർത്ത ക്രൂശ് മലർത്തിയിട്ടതിന് ശേഷം എന്നെ പ്രിയപ്പെട്ട ശ്രദ്ധിക്കണം, ഒരടി അടിച്ചാൽ തൊലി ഉരിയുന്ന, അടുത്ത അടിയിൽ പച്ചമാംസം കിറുകിറപ്പറിയുന്ന, അടിയേറ്റ് തകർന്ന ആ പുറം മരത്തിലോട്ട് മലർത്തിയിട്ടിട്ട് ഷൂസ് ഇട്ട കാലുകൊണ്ട് കൈകാലുകൾ ചവിട്ടിപ്പിടിച്ച് അകത്തോട്ട് കൈ അല്പം ചരിച്ചു വെച്ച് ആണി അടിച്ചിറക്കുമ്പോൾ മറ്റേ കൈ അകത്തോട്ട് അല്പം വലിച്ചു വെച്ച് ആണി അടിച്ചിറക്കുമ്പോൾ കാലിന്റെ മുട്ട് അല്പം മുകളിലോട്ട് മടക്കി ഒരു കാൽ മറ്റൊരു കാൽപ്പത്തിയിൽ കയറ്റി വെച്ച് ആണി അടിച്ചിറക്കുമ്പോൾ ആ സന്ധി ബന്ധങ്ങൾക്കിടയിലൂടെ ആണി തുളഞ്ഞ് കയറുമ്പോൾ അനുഭവിക്കുന്ന വേദന ആർക്ക് സഹിക്കാൻ കഴിയും? ഒടുവിൽ ഒരു കയറിന്റെ സഹായത്തോടെ ആ ക്രൂശ് വലിച്ചുയർത്തിയിട്ട് പാറ വിള്ളലിലേക്ക് നിലത്തിടിച്ചിറക്കുമ്പോൾ എന്റെ അസ്ഥികളെല്ലാം ബന്ധം വിട്ടിരിക്കുന്നു, അവയെല്ലാം എനിക്കെണ്ണാം എന്ന് പറയുന്ന നിലവിളിയാണ് ക്രൂശിൽ നടക്കുന്നത്. രാത്രി ദൈവമക്കളോർക്ക്, മറ്റുള്ളവരുടെ കാഴ്ചയിൽ ഇതൊരു പരാജയ രംഗമെങ്കിലും വിശ്വസിക്കുന്ന ദൈവപൈതന്റെ കാഴ്ചയിൽ ഇതൊരു പോരാട്ട രംഗമാണ്. 200 മൈൽ ചുറ്റളവുള്ള മരുഭൂമിയിൽ അഗ്നിസർപ്പ ദംശനമേറ്റു പിടഞ്ഞു വീഴുന്ന യഹൂദൻ മുറിവിൽ തപ്പിപ്പിടിച്ചുകൊണ്ട് അങ്ങ് ദൂരവേ നിൽക്കുന്ന കൊടിമരത്തിലേക്ക് കണ്ണുകൾ ഉയർത്തുമ്പോൾ ഒരു ലൈൻ ഇല്ലെങ്കിലും നോട്ടത്തിലൂടെ രോഗശാന്തി ആ സിരകളിൽ വ്യാപരിക്കുമെങ്കിൽ എന്റെ മുൻപിലിരിക്കുന്ന ഒരു ദൈവവൈതൽ ഇവിടെ ഇരുന്ന് കണ്ണുകൾ ഗോൽഗോത്തയിലേക്ക് ഉയർത്തിയാൽ ഇന്ന് രാത്രി രോഗശാന്തി മാത്രമല്ല ഇരുട്ടിന്റെ ശക്തികളുടെ മേൽ ജയം മാത്രമല്ല നിത്യ ജീവനും പകരാൻ ഈ ക്രൂശിന് ശക്തിയുണ്ട് എന്ന് വിശ്വസിക്കുന്ന ദൈവമക്കൾ കണ്ണുകൾ ഉയർത്തി കാണുക. ക്രൂശിക്കപ്പെടുന്ന ആളുകൾ സാധാരണ മരിക്കുന്നത് രക്തമൂട്ടിയല്ല ശ്വാസമൂട്ടിയാണ്. ടാസിറ്റസ് എന്ന ചരിത്രകാരൻ എഴുതിയതുപോലെ ക്രൂശിക്കപ്പെടുന്നവർ 1000 തവണ മരിക്കുന്നു. അതികൊടിയ തലവേദനയാൽ അയ്യം വിളിക്കുമ്പോൾ ആ വേദന ഭീകരമായിരിക്കും. 2 കൈകളിൽ ശരീരഭാരം തൂങ്ങിക്കഴിഞ്ഞാൽ ശ്വാസകോശ ഭിത്തികൾ ചുരുങ്ങും. ശ്രദ്ധിക്കൂ, ശ്വാസകോശ ഭിത്തികൾ ചുരുങ്ങിയാൽ ശ്വാസം മുട്ടും. പിന്നീട് ചെയ്യാൻ ഒറ്റ മാർഗം, കാലിൽ ചവിട്ടി ഉയർന്ന് ശ്വാസമെടുക്കണം. ചവിട്ടുന്നത് സാധാരണ സ്ഥലത്തല്ല, മുറിവുകൾക്കിടയിലേക്കാണ്. വേദന കൊണ്ട് പിടയുമ്പോൾ അല്പം ശ്വാസമെടുക്കാൻ ആ മുറിവിലേക്ക് ശരീരഭാരം ഏൽപ്പിച്ച് പെടച്ചു പെടച്ചു പൊങ്ങിയിട്ട് ഒരിറ്റ ശ്വാസത്തിനായി അവിടെ വീണു പോകുന്ന രംഗം നിങ്ങൾ കണ്ടോ? ഇന്ന് രാത്രി എന്റെ മുൻപിലിരിക്കുന്ന ദൈവമക്കൾ ആ ക്രൂശിലേക്ക് നോക്കുക. തലയിൽ മുൾമുടി അണിഞ്ഞവനായി, മുഖത്ത് രോമങ്ങൾ വലിച്ചു പറിക്കപ്പെട്ടവനായി, വിലാവ് കുത്തിപ്പിളർക്കപ്പെട്ടവനായി, ആബാധ ചൂടം ചുടുന്നനമൊഴുക്കിക്കൊണ്ട് അർത്ഥപ്രാണനായി അർത്ഥനഗ്നനായി കാൽവറിയിൽ അവൻ പിടഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എന്റെ വിശ്വാസ കണ്ണുകളാൽ ഞാൻ മറ്റൊരു കാര്യം കാണുന്നു. പഴയ പാമ്പിന്റെ തല യേശുവിന്റെ രക്തത്തിന്റെ ശക്തിയിൽ മുറിഞ്ഞു മാറുന്നു. അത് മറ്റൊന്നിനും വേണ്ടിയല്ല, ഡിവൈൻ ഫസ്റ്റിൽ ഇന്ന് രാത്രി വിശ്വസിക്കുന്ന ഒരാൾ ഏറ്റു പറഞ്ഞാൽ ആ രക്തത്തിന്റെ പുറകിലെ വിടുതൽ വിശ്വാസത്തിന്റെ കരങ്ങളിൽ നിനക്കിന്ന് രാത്രി അനുഭവമാകത്തക്ക വിധം ദൈവത്തിന്റെ കരം നിനക്ക് വേണ്ടി ഗ്രൗണ്ടിൽ ചലിക്കുകയാ. ആത്മനിർവ് പ്രാപിച്ച എത്ര ദൈവമക്കളോട് വിശ്വസിക്കുന്നുണ്ട്? ഈ രാത്രി പറയട്ടെ, കർത്താവിന്റെ കരം ഇന്ന് രാത്രി ചലിച്ചാൽ നിന്റെ കുടുംബത്തിനകത്ത് നീ അനുഭവിക്കുന്ന ആ ശാപത്തിന്റെ ശക്തികളെ തകർക്കാൻ ഈ ക്രൂശിന് ഇന്ന് രാത്രി ശക്തിയുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു സഹോദരി പ്രാർത്ഥനാ സമാജത്തിന് എഴുതിയ കത്തോർക്കുന്നു. പാസ്റ്ററേ, എന്റെ കുടുംബം തകർച്ചയുടെ കുടുംബമാണ്. ഭർത്താവിന്റെ മദ്യപാനം, കുടുംബത്തിന്റെ തകർച്ച ഇല്ല, എനിക്ക് സഹിക്കാൻ വയ്യ. ഒടുവിൽ ആ സഹോദരി തീരുമാനിച്ചു, റാമി ഭാഗമാണ് ആത്മഹത്യ. അവൾക്ക് 3 പെൺകുഞ്ഞുങ്ങളാണ്. ഈ 3 പെൺകുഞ്ഞുങ്ങളെയും കട്ടിലിൽ ഉറക്കി കിടത്തിയിട്ട് 3 കുഞ്ഞുങ്ങളുടെയും മുഖത്ത് മാറി മാറി ചുംബനം കൊടുത്തതിന് ശേഷം അവൾ വീടിന്റെ പിൻഭാഗത്തുകൂടെ നേരെ ആറ്റുകടവിലേക്ക് ഓടി. ആറ്റുകടവിൽ ആറിന്റെ ഒരു പ്രത്യേക ഭാഗത്ത് ഉയർന്നു നിൽക്കുന്ന ഒരു കരിങ്കല്ലിൽ കയറി അവൾ നിന്ന് ആ വെളുപ്പിനെ 2-നും 3-നും ഇടയിലുള്ള സമയം അതിനകത്തേക്ക് ചാടാൻ ശ്രമിക്കുന്ന സമയത്ത് അവളുടെ ചെവിയിൽ മണിനാദം പോലൊരു കരച്ചിൽ കേൾക്കാം. ഇളയ കുഞ്ഞ് എഴുന്നേറ്റിരുന്ന് കരയുകയാ. അവൾ ആ കല്ലിന്റെ മുകളിൽ നിന്നുകൊണ്ടൊരു തീരുമാനമെടുത്തില്ല, ഇല്ല, ഞാൻ ആത്മഹത്യ ചെയ്യില്ല, എന്റെ കുഞ്ഞുങ്ങളെ ഞാൻ അനാഥരാക്കില്ല, ഞാൻ തിരിച്ചു പോകുന്നു ജീവിക്കാൻ. എന്നാൽ സാധാരണ കുടുംബജീവിതമല്ല, മരിച്ച് എന്റെ കുടുംബജീവിതം ഇനി അഭിനയിക്കാൻ ഞാൻ പോകുന്നു. ആ സഹോദരി കണ്ണുനീരോടെ ഇങ്ങനെ കുറിച്ചു, കഴിഞ്ഞ 20 വർഷമായി ഈ വീട്ടിനകത്ത് മറ്റാരോടും പറയാൻ കഴിയാത്ത നിലയിൽ ഞാൻ കുടുംബജീവിതം അഭിനയിക്കുന്നു. ഈ രാത്രി ഒരു വർഷം കൊണ്ടല്ല, നാളെ രാത്രിയല്ല, ഈ പ്രാർത്ഥന നടന്നുകൊണ്ടിരിക്കുമ്പോൾ നിന്റെ കുടുംബത്തിന്റെ മുഖച്ഛായ മാറ്റാൻ യേശുവിന്റെ രക്തത്തിന് ശക്തിയുണ്ട് എന്ന് വിശ്വസിക്കാൻ എത്ര പേരിവിടെയുണ്ട്? നാഥന്റെ കരം നിന്റെ ഭവനത്തിന്മേൽ ഇന്ന് രാത്രി ചലിച്ചിറങ്ങുന്ന രാത്രിയാ. ഗ്ലോറി ഗ്ലോറി ഗ്ലോറി. കൃപ ലഭിച്ച ദൈവമക്കൾ, ആത്മാവിൽ പ്രാർത്ഥിക്കുന്ന രാത്രിയാകട്ടെ. ആത്മനിറവ് പ്രാപിച്ച ദൈവത്തിന്റെ ജനം പ്രാർത്ഥനയിൽ ജാഗരിച്ചാട്ടെ. ഇതൊരു സാധാരണ രാത്രിയല്ല. ഞാൻ കാണുന്നു സ്വർഗം ഇതിന് മീതെ തുറന്നു നിൽക്കുകയാ. ദൂതന്മാർ ഇവിടെ കുനിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയാ. യേശുവിൽ നിന്ന് രാത്രി ശക്തി പുറപ്പെട്ടുകൊണ്ടിരിക്കുകയാ. വിശ്വാസത്തോടെ വാ തുറന്ന് യേശുവിന്റെ രക്തത്തിൽ ആശ്രയിച്ച് ഏറ്റെടുക്കാൻ ഒരാൾ ഇതിനകത്തുണ്ടെങ്കിൽ അവന്റെ രക്തത്തിന്റെ പുറകിൽ നിന്റെ ശരീര രോഗബന്ധനം വിശ്വാസത്താൽ അഴിഞ്ഞു മാറുന്ന രാത്രിയാ. നിന്റെ പാപത്തിന്റെ കെട്ടുകൾ ഇന്ന് രാത്രി മുറിഞ്ഞു മാറുന്ന രാത്രിയാ. യേശുവിന്റെ രക്തത്തിന് വിടുതൽ നീ കിടക്കുന്ന ഇടത്തേക്ക് ആത്മാവിൽ ഒഴുകുകയാ. പ്രാർത്ഥിക്കാൻ തയ്യാറുള്ള ദൈവമക്കൾ ആത്മാവിൽ പടപൊരുതിക്കൊണ്ടിരിക്കട്ടെ, ആത്മാവിൽ പടപൊരുതിക്കൊണ്ടിരിക്കട്ടെ. ഞാൻ കഴിഞ്ഞ ദിവസങ്ങൾ മനസ്സിലാക്കിയൊരു അനുഭവം പറയാം. ഒരു മാന്യ സഹോദരി, ദൈവത്തിന് സ്തോത്രം, അവൾ സിംഗപ്പൂരിൽ ജോലി ചെയ്യുക, നേഴ്സായി. ജോലി കഴിഞ്ഞ് റോഡ് ക്രോസ് ചെയ്ത് വിശ്രമ സ്ഥലത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ എതിർവശത്തൂടെ പാഞ്ഞു വന്ന ഒരു കാറ് അവളെ ഇടിച്ചു തെറിപ്പിച്ചു. ഇടിയേറ്റ് തെറിച്ചു വീണ അവളുടെ ശരീരത്തൂടെ വണ്ടി കയറി ഇറങ്ങി. അവളുടെ ചെന്നി മുതൽ മുറിവാണ്, ചോരയിൽ കുളിച്ചു. അവൾ തിരിച്ച് അത് ഹോസ്പിറ്റലിലെത്തി. 18 ഒടിവുകൾ, 20 ഓപ്പറേഷനുകൾ ഒന്നിനു പുറകെ ഒന്നായി നടന്നു. അവൾ അവളുടെ വീട്ടിലേക്ക് തിരിച്ചു വന്നു. എന്തിനേറെ എഴുന്നേൽക്കാൻ വയ്യ. അതിനിടയിൽ കൊടിയ തലവേദന, തലയുടെ ഒരു ഭാഗത്ത് വേദന നിമിത്തം അലറിക്കരയുന്നു. പല ടെസ്റ്റുകൾ നടത്തി, വിജയമില്ല. പെയിൻകില്ലറുകൾ കഴിച്ചു, വിജയമില്ല. ഒടുവിൽ രാത്രിയുടെ യാമത്തിൽ തലയ്ക്ക് ചുറ്റും തോർത്ത് വലിച്ചു കെട്ടി അലറിക്കരയും. അത്ര കൊടിയ തലവേദന. അന്ന് രാത്രി ജോൺ ഓസ്റ്റിൻ പ്രസംഗിക്കുന്ന ഒരു യോഗത്തിൽ അവിടെ ലളിത സുവിശേഷം ഉയരുമ്പോൾ ആ സഹോദരി ഭർത്താവിനോടൊപ്പം പുറകിലത്തെ ബെഞ്ചിൽ. ആ ദൈവദാസൻ അവിടെ ഇങ്ങനെ പറഞ്ഞു, ഇരുട്ടിന്റെ ശക്തികളുടെ ബന്ധനങ്ങൾ ക്രൂശിൽ തകർന്നതിനാൽ രക്തത്തിന്റെ പുറകിൽ സാത്താന്റെ മേൽ ജയം ഇന്ന് രാത്രി വ്യാപരിക്കുന്നു. ആ വേദനയുള്ള ഭാഗത്ത് കൈവച്ചുകൊണ്ട് വിളിച്ചു പറ, അവന്റെ അടിപ്പിണലുകളാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, ഇതാ വിടുതലി രാത്രി വ്യാപരിക്കുന്നു. ആ ദൈവദാസൻ വിളിച്ചു പറഞ്ഞപ്പോൾ ആ സഹോദരി വേദനയുള്ള ചെന്നിയുടെ ഭാഗത്ത് കൈവച്ചുകൊണ്ട് പറഞ്ഞു, അവന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു, അവന്റെ അടിപ്പിണരാൽ എനിക്ക് സൗഖ്യം വന്നിരിക്കുന്നു. ഇന്ന് രാത്രി ഈ ദൂത് ഇവിടെ മുഴങ്ങിക്കൊണ്ടിരിക്കുമ്പോൾ നിനക്ക് കഴിച്ചെടുക്കാൻ കഴിയാത്ത ചില കുടുംബത്തിന്റെ കടുംകെട്ടുകൾ കർത്തൃദാസന്മാരായ ഞങ്ങൾ ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ വിശ്വാസത്തിന്റെ കരം നീട്ടി നിന്നെ അഴിച്ചെടുക്കാൻ നാഥന്റെ കരം ഈ കോമ്പൗണ്ടിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. അത് ആത്മാവിൽ കാണുന്ന ദൈവത്തിന്റെ ജനം പ്രാർത്ഥനയിൽ പടപൊരുതട്ടെ. ഒരു സാധാരണ രാത്രിയായിട്ടല്ല, അസാധ്യതകളെ സാധ്യമാക്കുവാൻ എന്റെ നാഥന്റെ കരം ഈ രാത്രി ചലിക്കുന്നു. നിന്റെ കുടുംബത്തിനകത്ത് മറ്റാരോട് തുറന്നു പറയാൻ കഴിയാതെ നെടുവീർപ്പ് മാത്രം ഉയരുന്ന നിന്റെ ഭാരപ്പെടുത്തുന്ന വിഷയത്തെ നിന്റെ പ്രാർത്ഥനയുടെ 12 തൊട്ട് സൗഖ്യമാക്കാൻ ഇതാ നിന്റെ ഭവനത്തിന്റെ ഉള്ളിൽ നാളുകളായി പരമ്പരാഗതമായി വ്യാപരിക്കുന്ന ജനിതക രോഗത്തെ തൊട്ട് സൗഖ്യമാക്കാൻ യേശുവിന്റെ കരം ഇന്ന് രാത്രി സൗഖ്യത്തിനായി ഇവിടെ ചലിക്കുന്ന കാഴ്ച വിശ്വാസ കണ്ണുകളാൽ ദൈവമക്കൾ ആത്മാവിൽ കാണട്ടെ. എന്തിന്? ആ ദൈവദാസി അന്ന് രാത്രി കൈവച്ച് പറഞ്ഞു, അവന്റെ അടിപ്പണരാൽ എനിക്ക് സൗഖ്യം, അവന്റെ അടിപ്പണരാൽ എനിക്ക് സൗഖ്യം. വിശ്വസിക്കും ദൈവത്തിന്റെ ജനമേ, അന്ന് രാത്രി വേദനയോടെ അവൾ മടങ്ങിപ്പോയി. രാത്രി കിടന്നുറങ്ങുമ്പോൾ വേദനയ്ക്ക് നൽകി അവൾ കൈവച്ച് പറഞ്ഞു, അവന്റെ അടിപ്പണരാൽ എനിക്ക് സൗഖ്യം. ആ രാത്രി അറിയാതെ ചെന്നി ചൊറിയാൻ തുടങ്ങി. ചൊറിയുന്നതിനിടയിൽ ചോര വാർന്നൊഴുകുന്നുണ്ട്, അവൾ അറിയുന്നില്ല. വീണ്ടും ചെന്നി ചൊറിയുന്നു. ഇതിനിടയിൽ ചൊറിയുന്നതിനിടയിൽ കയ്യിലെന്തോ തടയുന്നത് പോലെ എഴുന്നേറ്റ് കണ്ണാടിയിലേക്ക് നോക്കിയപ്പോൾ കാണുന്ന കാഴ്ച, തലയ്ക്കകത്ത് നിന്നൊരു ഗ്ലാസ് പീസ് പുറത്തേക്ക് ഇറങ്ങി വരികയാണ്. സംഭവിച്ചത് മറ്റൊന്നല്ല,
പതിനെട്ട് പത്തൊൻപത് വർഷങ്ങൾക്ക് പുറകിൽ സിംഗപ്പൂരിൽ വെച്ച് ആക്സിഡന്റിൽ തലയ്ക്കകത്ത് കയറിപ്പോയ ഗ്ലാസ് പീസിനെ അന്ന് രാത്രി കത്തി തൊടാതെ പുറത്തു കൊണ്ടുവന്ന ശസ്ത്രക്രിയാ വിദഗ്ധൻ ഇന്ന് രാത്രി വിശ്വസിക്കുന്ന നിന്റെ വിഷയത്തെ സൗഖ്യമാക്കാൻ ഈ ഗ്രൗണ്ടിൽ ഇറങ്ങി വന്നിട്ടുണ്ട്. യേശുവിന്റെ കരം നിനക്ക് വേണ്ടി ഇവിടെ ചലിക്കുകയാണ്. അത് അനുഭവിച്ചറിയാൻ കൊതിക്കുന്ന പ്രിയപ്പെട്ടവർ ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. യേശു നിന്റെ കടങ്കട്ടി വീണ പ്രശ്നത്തിന് പരിഹാരകൻ. ഈ രാത്രി പ്രാർത്ഥിക്കാൻ എത്ര പ്രിയപ്പെട്ടവരുണ്ട്! ഒരു നിമിഷം ഒന്ന് എഴുന്നേറ്റ് തുടങ്ങിക്കാട്ടെ. എല്ലാവരും ഒരു നിമിഷം എഴുന്നേറ്റാട്ടെ. ആ കരങ്ങൾ കർത്താവിങ്കിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. ആ കരങ്ങൾ കർത്താവിങ്കിലേക്ക് ഒന്ന് ഉയർത്തിപ്പിടിച്ചേ. മടിക്കാതെ അധരം തുറക്കുക. മടിക്കാതെ നാവുകൾ ചലിക്കട്ടെ. ഓരോ അധരങ്ങളും ആത്മാവിൽ കത്തട്ടെ. എന്റെ പിന്നിലിരിക്കുന്ന കർത്തൃദാസന്മാർ അധികാരത്തോടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. എന്റെ മുൻപിൽ നിൽക്കുന്ന പ്രിയപ്പെട്ടവർ ആത്മനിറവിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കട്ടെ. ഒരു വാപോലെ കൂട്ടിയിരിക്കാതെ നിനക്ക് മനസ്സിലാക്കാൻ കഴിയാത്ത ചിലത് നിന്റെ കുടുംബത്തിന്റെ പുറകിൽ നിൽക്കുന്നു, നിന്റെ തലമുറയുടെ പുറകിൽ നിൽക്കുന്നു. നിനക്ക് വിവേചിക്കാൻ കഴിയാത്ത ചിലത് നിന്റെ ഭവനത്തിന്റെ പുറകിൽ നിൽക്കുന്നു. കാരണം അറിയാൻ കഴിയാത്ത ചിലത് നിന്റെ ഭവനത്തിന്റെ പുറകിൽ നിൽക്കുന്നു. എന്നാൽ ഇന്ന് രാത്രി ഇതാ ആത്മിക അധികാരം ഈ പുൽപ്പിറ്റിൽ വ്യാപരിക്കുന്നു. വിശുദ്ധ സ്ഥലത്തു നിന്ന് പ്രവഹിക്കുന്ന സ്വർഗീയ ദൂതുകൾ ഇന്ന് രാത്രി ഇവിടെ ഒഴുകിയിറങ്ങുന്നു. ഇന്ന് രാത്രി വരെ നീ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയത്തിന് ഈ രാത്രി യോഗം പിരിയുന്നതിന് മുൻപ് സൗഖ്യമാക്കാൻ കർത്താവിന്റെ കരം ചലിക്കുന്നു. വിശ്വാസത്തോടെ പ്രാർത്ഥിക്കുന്ന നിന്റെ നാവുകൾ പ്രാർത്ഥനയിൽ ഉയരട്ടെ. കർത്തൃദാസന്മാർ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ഓരോ നാവുകൾ പ്രാർത്ഥനയുടെ ശബ്ദം ഉയരട്ടെ. ഗ്ലോറി, രക്തത്താൽ ജയം, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഞാൻ ഇന്ന് രാത്രി കാണുന്നു സ്വർഗം ഇതിന് മീതെ തുറന്നു നിൽക്കുകയാണ്. ദൂതന്മാർ ഇവിടെ കുനിഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയാണ്. സറാഫുകൾ ഈ രാത്രി ഇവിടെ ചുറ്റി പറന്നു നിൽക്കുന്ന രാത്രിയാണ്. കൊടുതൽ കനൽക്കട്ടയുമായി ചില വ്യക്തികളെ വിശുദ്ധീകരിപ്പാൻ ദൈവത്തിന്റെ ദൂതന്മാർ ഈ മണ്ഡലത്തിൽ പറന്നിറങ്ങിയിട്ടുണ്ട്. വാഗ്ദത്തങ്ങളുടെ അധികാരം ഇന്ന് രാത്രി നിനക്കായി വ്യാപരിക്കുന്നു. അധിക നാളുകൾ ഈ നിലയിൽ നീ മുൻപോട്ട് പോകില്ല. നിന്റെ ആയുസ് ഇടയിൽ മുറിയും എന്ന ദുഷ്ടൻ നിന്റെ ചെവിയിൽ മന്ത്രിക്കുന്നു. ഇന്ന് രാത്രി നിൽക്കുന്ന നിൽപ്പിൽ നീ കരമുയർത്തി പറ ദീർഘായുസ് കൊണ്ട് അവൻ എനിക്ക് തൃപ്തി വരുത്തും എന്ന വചനത്താൽ നിന്റെ കോട്ടയെ ഈ രാത്രി ഞാൻ തകർക്കുകയാണ്. നിനക്കെതിരെ ക്ഷുദ്രപ്രയോഗമുണ്ട്, മന്ത്രവാദമുണ്ട്, ഭൂതാത്മാക്കളുണ്ട്, ദുഷ്ടശക്തികൾ പറയുമ്പോൾ ഇന്ന് രാത്രി നിൽക്കുന്ന നിൽപ്പിൽ പറ ഒരനർത്ഥവും എനിക്ക് ഭവിക്കയില്ല, ഒരു ബാധയും എന്റെ കൂടാരത്തിന് അടുക്കയില്ല. എന്റെ എല്ലാ വഴികളിലും എന്നെ കാക്കേണ്ടതിന് എന്നെ കുറിച്ച് അവൻ തന്റെ ദൂതന്മാരോട് കൽപ്പിച്ചിരിക്കുന്നു. ഒരനർത്ഥവും നിനക്ക് ഭവിക്കയില്ല. ആ കരങ്ങൾ ഉയർത്തിപ്പിടിച്ച് അധരം ചലിപ്പിച്ച് നാവുകൾ തുറന്ന് ക്രൂശിലെ രക്തത്തിൽ ആശ്രയിച്ച് ഓരോ പ്രിയപ്പെട്ടവരും ആത്മാവിൽ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ഓരോ പ്രിയപ്പെട്ടവരെ പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ഗ്ലോറി, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. നിന്റെ വാഗ്ദത്തത്തെ ഇല്ലാതാക്കാൻ ഇരുട്ടിന്റെ ശക്തികൾക്ക് കഴിയുകയില്ല. എന്നാൽ നിന്റെ വാഗ്ദത്തത്തിന് കാലതാമസം വരുത്താൻ അവറ്റകൾക്ക് കഴിയും. പ്രാർത്ഥിക്കുന്ന ദാനിയേലിന്റെ പ്രാർത്ഥനയെ തടഞ്ഞ് ആകാശമണ്ഡലത്തിന്റെ അറുതികളെ ഭരിച്ച് അയറായുടെ ആധിപത്യം ഏറ്റെടുത്തിരിക്കുന്ന പാർസി പ്രഭുവിനെ വെട്ടിമാറ്റാൻ സ്വർഗത്തിന്റെ ദൂതവൃന്ദങ്ങൾ സ്വർഗീയ മിലിട്ടറി ചലിച്ചിറങ്ങിയെങ്കിൽ ഇന്ന് രാത്രി ഇവിടെ പ്രാർത്ഥിക്കുന്നത് ഒരു സാധാരണ സംഘമല്ല, ദൈവസഭയാണ് ഇവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നത്. സ്വർഗത്തിന്റെ പ്രാർത്ഥനയുടെ പുറകിൽ ഇടപെടുന്ന രാത്രിയാണ്. കൃപ ലഭിച്ച ദൈവമക്കൾ ആത്മാവിൽ പോരാടട്ടെ, ആത്മാവിൽ പോരാടട്ടെ. ഗ്ലോറി, രക്തത്താൽ ജയം, രക്തത്താൽ ജയം. ഓരോ പ്രിയപ്പെട്ടവരുടെയും നാവുകൾ പ്രാർത്ഥന ഉയരട്ടെ. ഓരോ പ്രിയപ്പെട്ടവരുടെയും നാവുകൾ പ്രാർത്ഥന ഉയരട്ടെ. പൊങ്ങ് തടി പോലെ സാഹചര്യത്തിനനുസരിച്ച് ഒഴുകാനല്ല നീ ഇന്ന് രാത്രി യോഗത്തിലെത്തിയിരിക്കുന്നത്. റെയിൽവേ ഇഞ്ചൻ പോലെ നിത്യതയിലേക്ക് പ്രതിസന്ധികളെ ഭേദിച്ചുകൊണ്ട് കൂകിപ്പായത്തക്ക വിധം നിന്റെ അകത്ത് ഇന്ന് രാത്രിയിൽ ദൈവശക്തിയുടെ എനർജി വ്യാപരിക്കുന്നു. ഒരു അഭിഷേകത്തിന്റെ ഒഴുക്ക് ഈ ഗ്രൗണ്ടിൽ കൂടെ ഒഴുകുകയാണ്. ദൈവപുത്രന്റെ അധികാരം ഇന്ന് രാത്രി ഇവിടെ ചലിക്കുകയാണ്. ചില പ്രിയപ്പെട്ട
പ്രിയപ്പെട്ടവരുടെ നാവുകളിൽ ആത്മാവിന്റെ അധികാരം വ്യാപരിക്കുന്നു. ചില പ്രിയപ്പെട്ടവരുടെ നാവുകളിൽ ആത്മാവിന്റെ അധികാരം വ്യാപരിക്കുന്നു. യേശു ആ ചെകിടന്റെ വിരലിൽ ചെവിയിൽ വിരലിട്ടപ്പോൾ ചെവിക്കകത്തേക്ക് വിരൽ തുമ്പിലൂടെ ദൈവശക്തി വ്യാപരിച്ചെങ്കിൽ യേശു തുപ്പൽ കൊണ്ട് ചേറുണ്ടാക്കി അന്ധന്റെ കണ്ണിൽ പുരട്ടിയപ്പോൾ ആ തുപ്പലിലൂടെ കണ്ണുകളിൽ ദൈവശക്തി വ്യാപരിച്ചെങ്കിൽ ആ രക്തസ്രാവക്കാരി അവന്റെ വസ്ത്രത്തിന്റെ തൊങ്ങലിൽ തൊട്ടപ്പോൾ ആ സ്പർശനത്തിൽ വസ്ത്രത്തിന്റെ വിളമ്പിലൂടെ ദൈവശക്തി വ്യാപരിച്ചെങ്കിൽ കല്ലറയുടെ കവാടത്തിൽ യേശു കൽപ്പിച്ചപ്പോൾ ശബ്ദത്തിലൂടെ കല്ലറയ്ക്കകത്തേക്ക് ദൈവശക്തി വ്യാപരിച്ചെങ്കിൽ വിശ്വസിക്കുന്ന നീ ഇന്ന് രാത്രി ഏറ്റുപറയുന്ന യേശുവിന്റെ രക്തത്തിന്റെ പുറകിൽ നിന്റെ വിടുതലിന്റെ ശക്തി നിനക്കായി ചലിക്കുന്ന കാഴ്ച ആത്മാവിൽ കാണുന്ന ദൈവത്തിന്റെ ജനം പ്രാർത്ഥിച്ചു തുടങ്ങട്ടെ. ഗ്ലോറി 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 ഗ്ലോറി. ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം, ദൈവത്തിന് മഹത്വം. ആത്മലോകം കൺമുണ്ടിൽ മലക്ക തുറക്കുന്നു. നിന്റെ വാഗ്ദത്തത്തിനെതിരെയുള്ള പോരാട്ടത്തിന്മേൽ യേശുവിന്റെ കരം ഇന്ന് രാത്രി ജയത്തിനായി വ്യാപരിക്കുന്നു. അത് ഗ്രൗണ്ടിലാകട്ടെ, അത് പുറത്താകട്ടെ, അത് ബസ് സ്റ്റാൻഡിലാകട്ടെ, അത് വൃക്ഷച്ചുവട്ടിലാകട്ടെ, അത് ടെറസിന് മുകളിലാകട്ടെ, അത് മുറിക്കകത്താകട്ടെ, ഈ ഗ്രൗണ്ടിൽ നിന്ന് ഇന്ന് രാത്രി പ്രവഹിക്കുന്ന ദൈവത്തിന്റെ ദൂത് ചില മുറികൾക്കകത്ത്, ചില ബസ് സ്റ്റാൻഡുകളിൽ, ചില ഓട്ടോ ഡ്രൈവേഴ്സിൽ, ഓ ഇന്ന് ചില വഴിവക്കുകളിൽ രോഗശാന്തിയായി നിനക്കായി ചലിക്കുന്നു യേശുവിന്റെ നാമത്തിൽ. അമ്പൽ കടകനാധികജാതികൾ കടകൻ ഏതികൾ കടകനാധികനയാരക ആകൽ കടകനെ ധികജാതികൾ കടകൻ ഏതിക ചാതജാരയാരകനക സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ നസറയനായ യേശു ക്രിസ്തുവിന്റെ അധികാരമുള്ള നാമത്തിൽ പാമ്പുകളെയും തേളുകളെയും ശത്രുവിന്റെ സകല ബലത്തെയും ചവിട്ടുവാൻ ഞാൻ നിങ്ങൾക്ക് അധികാരം തരുന്നു അരുളി ചെയ്തവന്റെ നാമത്തിൽ വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം മേയ്പ്പിച്ച് അവയെ കാൽവരിയിൽ പരാജയപ്പെടുത്തിയവന്റെ നാമത്തിൽ തീയിൽ ചുള്ളി കത്തുന്നത് പോലെയും തീ കൊണ്ട് വെള്ളം തിളയ്ക്കുന്നത് പോലെയും സ്വർഗം കീറി ഇറങ്ങി വരുന്ന ദൈവപുത്രന്റെ കരത്താൽ ഇന്ന് രാത്രി വിശ്വസിക്കുന്നവർക്ക് വേണ്ടി ദൈവശക്തിയുടെ വ്യാപരിക്കട്ടെ. അന്തർ ഘടകന അധിക ജാതികൾ ഘടകൻ ഏതിക ജാതികനയാരക അഭിഷിക്തന്മാർ പ്രാർത്ഥനയിൽ പോരാടുന്ന രാത്രിയാണ്. അഭിഷിക്തന്മാർ പ്രാർത്ഥനയിൽ യുദ്ധം ചെയ്യുന്ന രാത്രിയാണ്. ദുഷ്ടശക്തികളുടെ ദേഹത്തുരുകി വീഴുന്ന ലോഹദ്രാവകം പോലെ അഭിഷിക്തന്മാരുടെ അധരങ്ങളിൽ പുറപ്പെടുന്ന അധികാരം പ്രതികരിക്കുന്ന രാത്രിയാ. ഏറ്റവും പുറകിലത്തെ മേഖല മുതൽ ഏറ്റവും മുൻപിലത്തെ മണ്ഡലം വരെ വിശ്വസിക്കുന്ന നിനക്ക് വേണ്ടി ദൈവശക്തി ചലിച്ചിറങ്ങുന്നു. പ്രാർത്ഥിക്കുന്ന ദൈവമക്കൾ ആത്മാവിൽ കാണട്ടെ, സ്വർഗതലം നിനക്ക് വേണ്ടി ഉയരുകയാ. അമ്പൽ ഘടകനാധികജാതികൾ ഘടകൻ ഏതിക ജാതികൾ ഘടകനാധികതയാരക ദൃശ്യമായി കാണത്തക്ക ചില ദൈവപ്രവൃത്തികൾ ചില മൺശരീരങ്ങളിലേക്ക് നാഥന്റെ കരത്താൽ ഈ ഗ്രൗണ്ടിൽ നടക്കുന്ന രാത്രിയാണ് ഏറ്റെടുക്കാൻ തയ്യാറുണ്ടെങ്കിൽ നിന്നെ കൊറുന്ന കർത്താവിന്റെ കരം ഇവിടെ ചലിച്ചിറങ്ങുകയാണ്. പ്രിയ സുഹൃത്തേ, നിന്റെ ആയിരം പ്രശ്നങ്ങൾക്ക് ആയിരം പരിഹാര മാർഗമല്ല, നിന്റെ ആയിരം പ്രശ്നങ്ങൾക്ക് ഒറ്റ പരിഹാര മാർഗം കാൽവറിയിൽ ഉയർന്നു നിൽക്കുന്ന ക്രൂശൻ. നിന്റെ കണ്ണുകൾ ഗോൽഗോത്തയിലേക്ക് ഉയർത്തിയാൽ വിശ്വാസത്തിന്റെ വിടുതൽ നിന്റെ സിരകളിൽ പറന്നിറങ്ങുന്ന രാത്രിയാണ്. തിരികല്ലുകൾക്കിടയിൽ ഉരയുമ്പോൾ ഗോതമ്പ് മണി അരയുന്നത് പോലെ നിന്റെ ദൈവകൃപയെ അരച്ച് കളയാൻ നാളുകളായി പണമുയർത്തി നിനക്കെതിരെ പോരാടുന്ന ചിലത് എത്ര പ്രബലമാണെങ്കിലും എങ്കിലും ഈ അത്യന്ത ശക്തി എന്റെ സ്വന്തമല്ല, ദൈവത്തിന്റെ ദാനമെന്ന് വിശ്വസിക്കുന്ന നിന്നിൽ ദൈവശക്തി വ്യാപരിക്കുന്നതിനാൽ കർത്താവിന്റെ കരം അതിനെ തൊടുന്ന രാത്രിയാണ്. ആ കരങ്ങൾ രണ്ടും നെഞ്ചോടന്ന് ചേർത്ത് വെച്ചാട്ടെ, രണ്ട് കരങ്ങളും നെഞ്ചോടന്ന് ചേർത്ത് വെച്ചാട്ടെ. കണ്ണുകൾ ക്രൂശിലേക്കൊന്ന് ഉയർത്തും, ഗോൽഗോത്തയിലേക്ക് ഉയർത്തും. വിഷയത്തിന്റെ പരിഹാരം അവിടെയാണ്, ക്രൂശാണ് പ്രശ്നങ്ങളുടെ പരിഹാര സ്ഥലം. ഇന്ന് രാത്രി ഈ പ്രാർത്ഥന നടക്കുമ്പോൾ എനിക്കൊരു വിടുതൽ ആവശ്യമുണ്ട്. അനുഭവിക്കുന്ന മാനസിക സംഘർഷങ്ങളുടെ ഉടക്കൊഴിയാത്ത ചോദ്യങ്ങളുടെ മേൽ എന്റെ നാഥന്റെ കരം ഇന്ന് രാത്രി ചലിക്കണം. മറ്റുള്ളവർക്ക് കൈകൊടുക്കുമ്പോൾ ചിരിക്കുമെങ്കിലും വിഞ്ഞുന്ന ഹൃദയവേദനയോടെ നെടുവീർപ്പുകൾ മാത്രം ഉയർത്തുന്ന എന്റെ ചോദ്യത്തിന്മേൽ ഈ രാത്രി എന്റെ നാഥന്റെ കരം ഉയരണം. ഒരു കൈകൊണ്ട് വിളിയുടെ കലപ്പയുടെ പിടിക്ക് മുറുകി പിടിക്കുമ്പോഴും മറ്റേ കൈകൊണ്ട് കണ്ണുനീര് തുടച്ചാണ് ഞാൻ സിയോൻ യാത്ര ചെയ്യുന്നത്. എനിക്കിന്ന് രാത്രി പ്രാർത്ഥന വേണം എന്ന് കൊതിക്കുന്ന പ്രിയപ്പെട്ടവർ ആ കാര്യങ്ങളൊന്ന് ഉയർത്തിപ്പിടിച്ചാട്ടെ. ഓ യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ തുടങ്ങുന്നു. ദൈവപുത്രന്റെ കരം നിങ്ങൾക്കായി ചലിക്കുന്ന രാത്രിയാണ്. സ്വർഗത്തിലും ഭൂമിക്കും നാഥനായ നസറേനായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ഈ ഉയർന്നു നിൽക്കുന്ന കരങ്ങളുടെ മേൽ രവത്വമില്ലാത്ത തേജസിന്റെ കരം ഇറങ്ങിപ്പിടിക്കട്ടെ. വാഗ്ദത്ത നിവർത്തിക്ക് കാലതാമസം വരുത്തി ആകാശ മണ്ഡലത്തെ അടക്കിവാണ് അയറയുടെ അതിർത്തിയിൽ പൈശാചിക ദൂതന്മാരെ നിരത്തി നിർത്തിയെങ്കിലും അന്ധകാര ശക്തികളെ വെട്ടി മാറ്റിക്കൊണ്ട് എന്റെ നാഥൻ ദാനിയേലിന് വേണ്ടി ഇറങ്ങിയെങ്കിൽ രക്തത്താൽ വിടുതൽ പ്രാപിച്ച സ്വർഗത്തിന്റെ ദൈവപുത്രന്മാരായ ഈ പ്രിയപ്പെട്ടവരുടെ ചോദ്യങ്ങളുടെ മേൽ ഇന്ന് രാത്രി ദൈവപുത്രന്റെ കരം ചലിച്ചിറങ്ങുന്ന രാത്രിയാകട്ടെ. യേശുവിൻ നാമത്തിൽ ഈ രാത്രി അത് സംഭവിക്കട്ടെ. യേശുവിൻ നാമത്തിൽ തന്നെ കരമുയർത്തി സ്തോത്രം ചെയ്യാം ഒരിക്കൽ കൂടെ.